ദൈവസഭ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ എവിടെ കൂടിയാലും ആ വ്യക്തികളാണ് ദൈവസഭ. പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പഴയ നിയമം മുഴുവൻ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ ആലയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ദൈവത്തിന്റെ ആലയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണേ, ദൈവത്തിന്റെ ആലയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഉൽപ്പത്തി തൊട്ട് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഒരു ഫിസിക്കൽ ആലയം ഉണ്ടാവുന്നത് നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴാണ്. പക്ഷേ ദൈവം വസിക്കുന്ന ദൈവാലയമാണ് ഉൽപ്പത്തി മുതലേ ബൈബിളിന്റെ സബ്ജക്ട്. ഒരു ഫിസിക്കൽ ആലയം ദൈവം ഉണ്ടാക്കാനായിട്ട് പറയുന്നത് മനുഷ്യൻ തെറ്റിപ്പോയതിനു ശേഷമാണ്. ആ ആലയം ഉണ്ടാക്കാനായിട്ട് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഹൃദയം, ദൈവത്തിന്റെ സഭയോടുള്ള, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ചർച്ചിനോടുള്ള, ദൈവത്തിന്റെ ആലയത്തോടുള്ള ദൈവത്തിന്റെ ഹൃദയം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പുറപ്പാട് പുസ്തകം അതിന് 25-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ഈ വഴിപാട് എന്ന് ഇവിടെ പറയുന്നത് ആലയത്തിന്റെ വഴിപാടാണ്, ആലയത്തിലേക്കുള്ള ദൈവത്തിന്റെ വഴിപാട് കൊണ്ടുവരാൻ. അത് പറയുന്നത് ശ്രദ്ധിക്കണം, ആദ്യമായിട്ട് ഒരു ആലയം പണിയാനായിട്ട് പറയുമ്പോൾ അതിന് കൊടുക്കുന്ന രണ്ട് കൽപ്പനകളാണ് ഏറ്റവും പ്രധാനമുള്ളത്. അത് ഉടനീളം ദൈവവചനത്തിലുടനീളം ആ ഒരു രണ്ട് കാര്യങ്ങൾക്ക് ഒരു മാറ്റവും വരുന്നില്ല. ഒരു മാറ്റവും വരാതെ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ രണ്ട് കാര്യങ്ങൾ തുടർച്ചയായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ആദ്യം പറയുന്നത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, യഹോവ മോശയോട് കൽപ്പിച്ചെന്നാൽ എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. എന്നിട്ട് പറയാണ് ഈ ആലയത്തിന്റെ പണിക്ക് വഴിപാട് കൊണ്ടുവരുമ്പോൾ എങ്ങനെയുള്ളതായിരിക്കണം, നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. അന്നേരം പറയാണ് ഈ ദേവാലയത്തിന്റെ പണിക്ക് ദൈവത്തിന് നല്ല മനസ്സില്ലാതെ കൊടുക്കുന്ന ഒരു കാര്യവും വേണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധിച്ച് എന്തെങ്കിലും ചെയ്യിച്ചിട്ട് ഉള്ള പണി ദേവാലയത്തിന് ആവശ്യമില്ല. ദൈവത്തിന്റെ പണി ദൈവത്തിന് കൊടുക്കാനായിട്ട് ദൈവം ആൾക്കാരെ ഉപയോഗിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാണ്, എവ്രി മാൻ ഹൂസ് ഹാർട്ട് മൂവ്സ് ഹിം എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ചില ആൾക്കാരുടെ ഹൃദയത്തെ മൂവ് ചെയ്യും. ആ ഇല്ലെങ്കിൽ ദൈവത്തോട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ഹൃദയത്തിൽ നല്ല മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ കൊടുക്കുന്ന വഴിപാട് മാത്രമേ ദേവാലയത്തിന്റെ പണിക്ക് ആവശ്യമുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനം. ആദ്യത്തെ കൽപ്പന ഏതാണ്? ആദ്യം പറയാണ് നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്കോടും എനിക്ക് വഴിപാട് കൊണ്ടുവരണം. അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയാണ് ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം, തിരുനിവാസവും അതിന്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം തന്നെ ഉണ്ടാക്കണം. ഈ രണ്ട് കൽപ്പനകൾ ഒരിക്കലും മാറ്റമില്ലാത്തതാണ്. രണ്ട് കാര്യങ്ങൾ, ഒന്ന് ദേവാലയത്തിന്റെ പണിക്ക് നല്ല മനസ്സോടുകൂടി പൂർണ്ണ ഹൃദയത്തോടുകൂടി നിർബന്ധമില്ലാതെ ദൈവം ഹൃദയം മൂവ് ചെയ്യുന്നവരുടെ കോൺട്രിബ്യൂഷൻ മാത്രമേ ദൈവം വാങ്ങിക്കത്തുള്ളൂ. രണ്ടാമത് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ദേവാലയം ദൈവത്തിന്റേതാണ്. മനുഷ്യന്റെ പ്ലാനിലും മനുഷ്യന്റെ ഐഡിയയും അവിടെ ഒരു സ്ഥാനവുമില്ല. അവിടെ എക്സാക്ട്ലി ദൈവത്തിന്റെ കൽപ്പന പ്രകാരം തന്നെയായിരിക്കണം. ഇനി നമ്മൾ ഇവിടുന്ന് മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നത് ഈ ദേവാലയമായിട്ട്, ഈ ദേവാലയം എന്ന് അവിടെ പറയുന്നത് ഒരു കൂടാരമായിരുന്നു. ആ കൂടാരത്തിന്റെ നടുക്ക് ദൈവത്തിന്റെ തിരുനിവാസം, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശദമെന്നുണ്ടായിരിക്കും, തിരുനിവാസവും അതിന്റെ ഉപകരണങ്ങളും. നേരം ദൈവത്തിന്റെ വാസമുള്ള ഒരു പട്ടവം ഉണ്ടായിരുന്നു. ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല, നിങ്ങൾ പിന്നീട് വായിച്ചു കഴിഞ്ഞാൽ വളരെ വിശദപരമായിട്ട് അത് പറയുന്നുണ്ട്. നേരം തിരുനിവാസം എന്ന് പറയുന്ന ഒരു പട്ടകം, അവിടെയായിരുന്നു ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. ഇനി മുമ്പോട്ട് നമ്മൾ ഇസ്രായേലിന്റെ ചരിത്രം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും റിവോൾവ് ചെയ്യുന്നത്. ഈ തിരുനിവാസവുമായിട്ട് ഇവര് മുമ്പോട്ട് യാത്ര തുടങ്ങി. മരുഭൂമിയിൽ കൂടി പോകുമ്പോൾ ഈ തിരുനിവാസം പോകുന്നതിന്റെ കൂടാണ് ഇവർ പോകുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം പോകുന്നതിന്റെ കൂടെ ഇവർ മൂവ് ചെയ്യും. ദൈവത്തിന്റെ സാന്നിധ്യം എവിടെ നിൽക്കുന്നു അവരവിടെ നിൽക്കും, പിന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ പെട്ടകവുമായിട്ട് ഇവര് മുമ്പോട്ട് പോയിട്ട് ഈ പെട്ടകം ഇവരെ പോകുന്നിടത്തെല്ലാം യാത്ര ചെയ്യുന്നിടത്തെല്ലാം ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം ഇവര് ലേവ്യര് തോളിൽ ചുമന്നുകൊണ്ട് മുമ്പോട്ട് പോവാണ്. ഇങ്ങനെ മുമ്പോട്ട് പോയിട്ട് ഇവര് കനാലിൽ കടക്കുന്നു. കനാലിലും കടക്കുമ്പോൾ ആദ്യം ദൈവത്തിന്റെ പട്ടവുമായിട്ട് ആണ് മുമ്പോട്ട് ആദ്യ പുരോഹിതന്മാര് വെള്ളത്തിൽ കാലുവയ്ക്കുമ്പോൾ ജോർദാൻ നദി രണ്ടായിട്ട് പടർന്ന് ഇവർ കനാലിൽ കടക്കുന്നു. കനാലിൽ ഇവർ ദൈവം ഇവർക്ക് ഒരു രാജ്യം കൊടുക്കുന്നു. രാജ്യം ഇവർ ചീട്ടിട്ട് 12 ഗോത്രങ്ങൾക്കായിട്ട് വിഭജിക്കുന്നു. അവിടെ ഇവർ ഒരു സ്ഥിരമായിട്ട് ദൈവത്തിന്റെ പെട്ടകം വയ്ക്കാനായിട്ട് ഒരു സ്ഥലം തീരുമാനിക്കുന്നു. ആ സ്ഥലത്തിന്റെ പേരറിയാമോ? ശീലോഹം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുകൊണ്ട് അത് സെറ്റിൽ ചെയ്യുന്നത്. എന്നിട്ട് അന്ന് തൊട്ട് എല്ലാ വർഷവും യഹൂദന്മാര് ശീലോവിൽ പോയിട്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ഇങ്ങനെ ആദ്യകാലങ്ങളിൽ പുരോഹിതന്മാര് ഉണ്ടായിരുന്നു. അങ്ങനെ ആ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. ശമുവേലിന്റെ പുസ്തകം വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഈ ജനം പിന്മാറ്റത്തിലേക്ക്, ന്യായാധിപന്മാരെ ദൈവം കൊടുക്കുന്നു ഈ കനാനിൽ ഭരിക്കാനായിട്ട്. ന്യായാധിപന്മാരുടെ കാലം കഴിയാറാവുമ്പോൾ, ശമുവേലിന്റെ കാലം ആവുമ്പോഴേക്കും ഇവർ പിന്മാറ്റത്തിലേക്ക് പോവാണ്. പിന്മാറ്റത്തിലേക്ക് പോകുമ്പോൾ ശമുവേലിന്റെ പുസ്തകം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ശമുവേൽ അതിന്റെ ഒന്നാമത്തെ അധ്യായം വായിക്കുമ്പോൾ, അത് ശമുവേൽ അവിടെ അവസാനത്തെ ജഡ്ജായിട്ട് ശമുവേൽ വരികയാണ്. അതിന്റെ മൂന്നാമത്തെ വാക്യം, അന്ന് ആ കാലഘട്ടത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ശീലോവിലാണ് ദൈവത്തിന്റെ പെട്ടകമുള്ളത്. ആ പെട്ടകത്തിന്റെ അവിടേക്ക് എല്ലാ വർഷവും ഇവര് പോകും. അന്നത്തെ പുരോഹിതനായിരുന്നു ഏലി. ഏലിയുടെ പുരോഹിതന്റെ രണ്ട് മക്കളായിരുന്നു ഫോഹഫ്നിയും ഫിനെഹാസും. വളരെ പിന്മാറ്റത്തിലേക്ക് പോയ, കാഴ്ച നഷ്ടപ്പെട്ട, ദർശനം നഷ്ടപ്പെട്ട ഒരു ഏലിയും ദൈവത്തെ ഒരു ഭയവുമില്ലാത്ത രണ്ട് മക്കളും ഉള്ള ഒരു കുടുംബമായിരുന്നു. അവിടെ വെച്ചിട്ട് ഈ പിന്മാറ്റം കാരണം ദൈവം ഇവരെ ശിക്ഷിക്കുന്നു. ദൈവം വാൺ ചെയ്യുന്നുണ്ട് ശമുവേൽ കൂടി, ഈ ഏലിയുടെ കുടുംബത്തെ ഞാൻ നശിപ്പിക്കാനായിട്ട് പോവുകയാണ്, ദൈവത്തിന്റെ മഹത്വം ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോകാനായിട്ടും പോവാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഫിലിസ്തീർ വന്നിട്ട്, ഞാൻ വായിക്കാനായിട്ട് നിങ്ങൾക്ക് പിന്നീട് പോയിട്ട് വായിച്ചാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. ഫിലിസ്തീർ വന്നിട്ട് ഇസ്രായേൽ മക്കളെ ആക്രമിക്കുന്നു. ഇസ്രായേൽ മക്കളെ ആക്രമിക്കുമ്പോൾ ഇവ ഇസ്രായേൽ മക്കൾക്ക് ഒരു വിചാരമുണ്ട്, ഈ പെട്ടകം ഇവരുടെ കൂടെ ഉണ്ടെങ്കിൽ ഇവർ ചെല്ലുന്നിടത്തെല്ലാം വിജയിക്കും. കാരണം ഇസ്രായേൽ മക്കൾ കനാനിലെല്ലാം വിജയിച്ചപ്പോൾ ദൈവസാന്നിധ്യം കൂടെ ഉള്ളതുകൊണ്ടാണ് ഇവർ വിജയിച്ചത്. അപ്പോൾ ഇവർ പറയാണ്, ശീലോവിലേക്ക് പെട്ടെന്ന് പോയിട്ട് ആ പെട്ടകം എടുത്തുകൊണ്ട്, ആ പെട്ടകം കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജയിക്കും എന്ന് പറയുന്നു. അങ്ങനെ പെട്ടകം ഇവർ എടുത്തുകൊണ്ട് വരുന്നു. പെട്ടകം എടുത്തുകൊണ്ട് വന്നു ഇവർ തോൽക്കുകയും ചെയ്യുന്നു. പെട്ടകം ഫിലിസ്തീര് പിടിച്ചോണ്ടു പോവുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ഏലി പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിക്കുന്നു. ഏലിയുടെ മകനായിട്ടുള്ള ഹൊഫ്നി, മക്കളായിട്ടുള്ള ഹൊഫ്നിയും ഫിനെഹാസും മരിക്കുന്നു. ഫിനെഹാസിന്റെ ഭാര്യ പ്രസവിക്കുന്ന കുഞ്ഞിനൊരു പേരിടുന്നു. എന്താണ് ആ പേരെന്ന് അറിയാമോ? ഈഖാബോദ് എന്ന് പറിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം ദൈവസ്രായേലിൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പട്ടകം പിടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ പട്ടകം പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം ദൈവത്തിന്റെ പട്ടകം തിരിച്ചു അവിടെ വരുന്നില്ല. അങ്ങനെ അവിടെ ഫിലിസ്തീർ അടുത്ത് പോയി. ഫിലിസ്തീർ അടുത്ത് നിന്ന് ഫിലിസ്തീർ ആ പട്ടകം അവരുടെ സ്ഥലത്ത് കൊണ്ടുവച്ചു. പക്ഷെ അവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഒരുപാട് സംഭവങ്ങളുണ്ട്. അവരുടെ ദേവൻ മറിഞ്ഞു വീഴുന്നു, അവരുടെ കൈയും കാലും പോകുന്നു, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുന്നു. അങ്ങനെ ഇവർ ഈ പെട്ടകം തിരിച്ചുവിടുകയാണ്. പെട്ടകം തിരിച്ചുവിടുന്നത് അമീനാദ് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ കൊണ്ട് അതുകൊണ്ട് വയ്ക്കുന്നു. അങ്ങനെ ന്യായാധിപന്മാരുടെ കാലം അവസാനമായപ്പോഴേക്കും ഇവർ ഇസ്രായേൽ ഒരു രാജാവിനെ ചോദിക്കുന്നു. ദൈവം ഒരു രാജാവിനെ തെരഞ്ഞെടുക്കുന്നു. ആ രാജാവിന്റെ പേരാണ് ശൌൽ. ഈ ശൌലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ശൌലിന്റെ ജീവിതകാലത്തൊരിക്കലും ശൌലിന് ദേവാലയത്തെ പറ്റിയോ ദൈവത്തിന്റെ പെട്ടകത്തെ പറ്റിയോ ഒരു കൺസേണും ഇല്ലാത്ത രാജാവായിരുന്നു. ശൌൽ ഒറ്റ പ്രാവശ്യം പോലും ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നത് ഒന്നുമില്ല. ആ ശൌലിനെ ദൈവം എടുത്ത് കളഞ്ഞിട്ട് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെ ദൈവം സെലക്ട് ചെയ്യണം. അതാണ് ദാവീദ്. ശൌൽ ആദ്യത്തെ തെറ്റ് ചെയ്യുമ്പോൾ തന്നെ ശൌലിന്റെ അടുത്ത് ദൈവം പറയാണ്, ഞാൻ എന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിരിക്കുന്നു. ആ മനുഷ്യന്റെ ഏറ്റവും ദൈവത്തിന്റെ ഹൃദയവും ഈ മനുഷ്യന്റെ ഹൃദയത്തിലെയും കൺസേൺ ഒന്നായിരുന്നു. ദൈവത്തിന്റെ കൺസേൺ എപ്പോഴും ദേവാലയത്തെ പറ്റിയായിരുന്നു. ദൈവം തെരഞ്ഞെടുത്ത ആദ്യത്തെ ദൈവത്തിന്റെ റിയൽ ഹൃദയപ്രകാരമുള്ള മനുഷ്യന്റെയും ഹൃദയത്തിലെ കൺസേൺ ദേവാലയമായിരുന്നു. അതുകൊണ്ട് ഈ ശൌലിന്റെ കാലഘട്ടം കഴിയുന്നു. ശൌലും മരിക്കുന്നു. ശൌല് മരിച്ചു കഴിയുമ്പോൾ ദാവീദ് ആദ്യം യഹൂദയ്ക്ക് യഹൂദയിൽ രാജാവാകുന്നു. യഹൂദയിൽ രാജാവായി കഴിയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദിന്റെ ഗോത്രം മാത്രമേ ആദ്യം ദാവീദിന്റെ കൂടെ ഉള്ളൂ. പിന്നീട് ശൌലിന്റെ ഗോത്രവും ദാവീദിന്റെ ഗോത്രവുമായിട്ട് തുടർച്ചയായിട്ട് യുദ്ധങ്ങൾ നടക്കുന്നു. ശൌലിന്റെ ഗോത്രം കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകുമ്പോൾ ദൈവം ഇസ്രായേൽ, യാ ദാവീദ്, ഇസ്രായേലിന് മുഴുവൻ രാജാവാകുന്നു. ഇസ്രായേലിന് മുഴുവൻ രാജാവായി കഴിയുമ്പോൾ ദാവീദ് ആദ്യം ചെയ്യുന്ന കാര്യം, ഏറ്റവും ആദ്യമായിട്ട് ദൈവം ചെയ്യുന്നൊരു ദാവീദ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അത് അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ രാജാവായിട്ട് ദാവീദ് ആവുന്നത് കാണാനായിട്ട്
കഴിയും.
അങ്ങനെ അതൊരു അങ്ങനെ ഇസ്രായേൽ മുഴുവൻ ദാവീദിന്റെ രാജ്യത്വം അംഗീകരിക്കുന്നു. അങ്ങനെ ഇസ്രായേലിന് മുഴുവനായി ദാവീദ് രാജാവാകുന്നു. ദൈവമാണ് ഇതെല്ലാം ദാവീദിന് കൊടുക്കുന്നത്. ശൗലിന്റെ അടുത്തുനിന്ന് പറിച്ചു കളഞ്ഞ് ദാവീദിന് ഇത് കൊടുക്കുകയാണ്. ആദ്യമായിട്ട് രാജാവായി കഴിഞ്ഞിട്ട് ശൗലിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ശൗലിന് കൺസേൺ ഇല്ലാത്തൊരു കാര്യം ദാവീദിന്റെ ഹൃദയത്തിൽ കൺസേൺ വരികയാണ്. അതാണ് നമ്മൾ ആറാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം അവർ വായിക്കുന്നത്. അനന്തരം ദാവീദ് വായിച്ചു. ഇവരെല്ലാരും കൂടെ ദാവീദിന്റെ ആദ്യത്തെ മിഷൻ തന്നെ എന്തായിരുന്നു? ഈ പെട്ടകം തിരിച്ചു കൊണ്ടുവരണം. ഈ പെട്ടകം എവിടെയാണിപ്പോൾ? അമീനാദിന്റെ ഭവനത്തിലാണ് ഇരിക്കുന്നത്. അവിടെ കിടന്നിട്ട് ശൗൽ ഒരിക്കലും അതിനെ തിരിച്ചുകൊണ്ടുവരാനായി ശ്രമിച്ചില്ല. ദാവീദ് ഇതിനെ തിരിച്ചുകൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. ദാവീദിന്റെ കൺസേൺ ആണ്. ദാവീദ് എന്നിട്ട് എന്ത് ചെയ്തു? ദാവീദ് ദൈവത്തിന്റെ പട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മേലുള്ള അമീനാദിന്റെ വീട്ടിൽ നിന്ന് അമീനാദിന്റെ പുത്രനായ ഉസൈയും അഹ്യോവും പുതിയ വണ്ടി തെളിച്ചു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ദാവീദിന്റെ ഹൃദയം യഥാർത്ഥത്തിൽ ദൈവം മൂവ് ചെയ്തു. പക്ഷെ ദാവീദിന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇല്ലെങ്കിൽ ദാവീദ് ഒരു മിസ്റ്റേക്ക് ചെയ്തു. ദൈവം ആദ്യം കൊടുത്ത രണ്ട് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് അറിയാമോ? പൂർണ്ണ ഹൃദയത്തോടുകൂടി ആയിരിക്കണം. രണ്ടാമത്, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ട് പറഞ്ഞു. പക്ഷേ ദാവീദ് അവിടെ ഒരു അബദ്ധം ചെയ്തു. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ലേവിയർ ചുമക്കേണ്ട ഇത് കാളവണ്ടി കയറ്റി തിരിച്ചുവിട്ടു. കാളവണ്ടി കയറ്റി വിട്ടത് ഫെലിസ്തീനയുടെ ഒരു രീതിയായിരുന്നു. അത് അഡോപ്റ്റ് ചെയ്തതാണ്. അന്നേരം അത് ദൈവം അവിടെ വെച്ച് തന്നെ അതിനുള്ള വാണിംഗ് കൊടുത്തു. ഉസ്സായുടെ അമീനാദിന്റെ മകൻ ഉസ്സ അവിടെ വെച്ച് തന്നെ മരിച്ചു. ദാവീദിന് പെട്ടെന്ന് പേടിയായി. ദാവീദിന് മനസ്സിലായി ഇത് കാര്യങ്ങൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് വളരെ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേന് ഇവർ ദാവീദ് ആ പെട്ടകം എവിടെ കൊണ്ടുവച്ചെന്ന് അറിയാമോ? ആ പെട്ടകം അതിന്റെ 11-ാമത്തെ വാക്യം, യഹോവയുടെ പെട്ടകം ഗിത്തിനായ ഓബേദ് ഏദോമിന്റെ വീട്ടിൽ 3 മാസം വെച്ചു. പക്ഷെ അവിടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തെ എന്ത് ചെയ്തു? ദൈവം പെട്ടകം വെച്ചിരുന്ന ഓബേദോദിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. അപ്പോഴേക്കും ദാവീദിന് മനസ്സിലായി ഈ പെട്ടകം ഉള്ളിടത്ത് റിയലായിട്ട് അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളത് മനസ്സിലായി. ദാവീദ് വീണ്ടും ഒരു കാര്യം ചെയ്യുന്നു. ദാവീദ് ഈ പെട്ടകത്തെ വീണ്ടും എടുക്കുന്നു. ആ തവണ ദാവീദ് വളരെ കൃത്യമായിട്ട് തന്നെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ലേവിയർ തന്നെ ഇതിനെ ചുമന്നുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അതിന്റെ 13-ാമത്തെ 13-ാമത്തെ വാക്യം,
ദാവീദ് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ച് ശേഷം അവർ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ പിന്നെ അവൻ ഇസ്രായേലിന്റെ സർവ്വസംഭവമായ സർവ്വജനത്തിനും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആളൊന്നിനെ ഒരു അപ്പോൾ
13-ാമത്തെ യഹോവയുടെ പെട്ടകം ചുമന്നവർ
ആറ് ചൂട് നടന്ന ശേഷം അവനൊരു കാളയെയും തടിപ്പിച്ച കിടാവിനെയും യാഗം കഴിച്ചു. ദാവീദ് പഞ്ഞി നൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുമ്പാകെ.
ദാവീദിന്റെ ഹൃദയത്തിൽ പൂർണ്ണമായിട്ട് ഈ ദൈവത്തിന്റെ പെട്ടകത്തോടുമുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഹൃദയത്തിലെ ഇതാണ് കാണിക്കുന്നത്. ദാവീദ് പൂർണ്ണ ശക്തിയോടുകൂടി ഈ പെട്ടകം തിരിച്ചുവിടുന്ന കൊണ്ടുവരുന്നതിന്റെ സന്തോഷത്തിൽ അവിടെ നൃത്തം ചെയ്യുകയാണ്. അന്നേരം മീഖൽ ഇതിനെ നിന്ദിക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. മീഖലിന്റെ അടുത്ത് ദാവീദ് പറയാണ്, നിന്റെ അപ്പനെ എടുത്ത് കളഞ്ഞിട്ട് ഇവിടെ ആട്ടിടയനായ രാജാ എന്നെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിരിക്കുന്നത് ഈ ദൈവമാണ്. നിന്റെ അപ്പൻ ഇതിനെപ്പറ്റി യാതൊരു കൺസേണും ഇല്ലായിരുന്നു. അവനെ ദൈവം എടുത്ത് തെറിപ്പിച്ചിട്ട് എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് ഞാൻ ഈ ദൈവത്തെ പൂർണ്ണ ശക്തിയോടുകൂടി തന്നെ വീണ്ടും മഹത്വപ്പെടുത്തു എന്ന് പറഞ്ഞ് ദാവീദ് ഈ പെട്ടകം കൊണ്ടുവന്ന് ഒരു കൂടാരത്തിൽ വെക്കുകയാണ്. ആ കൂടാരത്തിൽ വെച്ച് കഴിഞ്ഞിട്ടും ദാവീദിന്റെ ഹൃദയം ദൈവത്തിന്റെ ആലയത്തോടുള്ള ദൈവത്തിന്റെ പെട്ടകത്തോടുള്ള അറ്റാച്ച്മെന്റ് മാറുന്നില്ല. ദാവീദ് വീണ്ടും പറയുകയാണ് അതിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ.
യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥത നൽകിയ ശേഷം രാജാവ് തന്റെ അരമനയിൽ വസിക്കും കാലത്ത് ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകമോ തിരശ്ശീലയ്ക്കകത്തിരിക്കുന്നു എന്ന് പറഞ്ഞു.
അപ്പോൾ ദാവീദിന്റെ കൺസേൺ, ദാവീദ് ഒരു രാജാവാണ്, ദാവീദിന്റെ അടുത്ത് ദൈവം പോയി അവന്റെ പുറകെ ഒന്നും പറഞ്ഞൊന്നുമില്ല, ഈ പെട്ടകം തിരിച്ചുകൊണ്ടുവരണമെന്നും പറഞ്ഞില്ല. കാരണം എന്ന് പറഞ്ഞാൽ ദൈവം പറയേണ്ട കാര്യമില്ല. ദൈവം ആദ്യമേ പറഞ്ഞു, പൂർണ്ണ ഹൃദയത്തോടു കൂടി ചെയ്യാത്ത ഒരുത്തന്റെയും ഒരു കാര്യവും ദൈവത്തിന് ആവശ്യമില്ല. ശൗലിന്റെ അടുത്ത് ഒറ്റ പ്രാവശ്യം ദൈവം പെട്ടകത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല, ദാവീദിന്റെ അടുത്തും പറഞ്ഞില്ല. ദാവീദ് അങ്ങോട്ട് ചെന്നിട്ട് പറയാണ്, ഈ പെട്ടകം ഇപ്പോൾ ഇവിടാണ്ടിരിക്കുന്നത്, തിരശ്ശീലയ്ക്ക് അകത്താണ്ടിരിക്കുന്നത്, പക്ഷെ ഞാൻ ഇവിടെ താമസിക്കുന്നത്, ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിലാണ് താമസിക്കുന്നത്. ഒരു പ്രശ്നവുമില്ല ദാവീദിന്. ദാവീദിന് പ്രശ്നമുണ്ടായപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ദൈവത്തിന്റെ ആലയത്തിന്റെ പണിക്ക് വേണ്ടി പോയതല്ല. ദാവീദ് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ തന്നെ ദാവീദിന്റെ ഹൃദയത്തിലെ കൺസേൺ ദൈവത്തിന്റെ ആലയം ഇല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രസൻസ് ഉള്ള പെട്ടകത്തെ പറ്റിയായിരുന്നു. ഇത് കണ്ടപ്പോഴേക്കും ദൈവം ദാവീദിന്റെ അടുത്ത് പറയാണ്, നാഥാന്റെ അടുത്തോട് പറയാണ്, നീതി ചെയ്തോളം പറയാണ്. എന്നിട്ട് അതിന്റെ മറുപടിയായിട്ട് ദൈവം ദാവീദിന് ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. ശൗലിന്റെ ഗൃഹത്തെ പറിച്ചു കളഞ്ഞതുപോലെ നിന്റെ ഗൃഹത്തെ ഒരിക്കലും ദൈവത്തിന്റെ നിന്ന് മാറ്റത്തില്ല. നിന്റെ തലമുറയിലാണ് ഞാൻ എന്റെ നിയമത്തെ സ്ഥിരമാക്കാനായിട്ട് പോകുന്നത്. നിന്റെ മകനിൽ കൂടിയാണ് ഞാൻ എന്നേക്കുമുള്ള നിലനിൽക്കുന്ന ഒരു ആലയം പണിയാനായിട്ട് പോകുന്നത് എന്നുള്ള വാഗ്ദത്തം അവിടെ ദാവീദിന് കൊടുക്കുകയാണ്. ദാവീദിന്റെ ഹൃദയത്തിലെ കൺസേൺ, അതുകൊണ്ടാണ് ദൈവത്തെ ദാവീദിനെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്. ഇത് ദാവീദിന്റെ അടുത്ത് പറയുമ്പോൾ നിങ്ങൾ പിന്നെ ഇവിടെ പോയി വായിച്ചു നോക്കിയാൽ മതി. അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയാണ്, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ, നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് ഞാൻ നിന്റെ പിതാക്കന്മാരോടുകൂടെ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. അവൻ എന്റെ നാമത്തിന്റെ ആലയം പണിയും, ഞാൻ അവന്റെ രാജ്യത്തിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. എന്നിട്ട് പറയാണ്, നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ ശൗലിൽ നിന്ന് ഞാൻ എന്റെ ദയ നീക്കിയതുപോലെ അത് അവനിൽ നിന്ന് നീക്കപ്പെടുകയില്ല. കാരണം പറയാണ്, ശൗലിനെ ഞാൻ എടുത്ത് കളഞ്ഞാണ്, ശൗലിനെ മാറ്റിയതുപോലെ ഞാൻ നിന്റെ ഗൃഹത്തിൽ നിന്ന് മാറ്റി. ശൗൽ ദാവീദിന് ഒരുപാട് തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ദാവീദിന്റെ ഹൃദയം എപ്പോഴും ഏകാഗ്രമായിരുന്നു ദൈവത്തിന്റെ ആലയത്തെ പറ്റി. ആ ദാവീദിന്റെ അടുത്ത് പറയാണ്, ശൗലിനെ മാറ്റിയതുപോലെ നിന്റെ ഹൃദയത്തിൽ നിന്റെ കുടുംബത്തെ ഞാൻ മാറ്റാനായിട്ട് പോകുന്നില്ല, ഇത് തുടർച്ചയായിട്ട് തന്നെ നിലനിൽക്കാൻ പോകുന്നതാണ്. ഇത് കേൾക്കുമ്പോൾ ദാവീദ് ദൈവത്തിന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 18-ാമത്തെ വാക്യം,
നാഥാൻ ദാവീദിനോട് സംസാരിച്ചു, അപ്പോൾ രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞത് എന്തെന്നാൽ, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ? എന്റെ ഗ്രഹവും എന്തുള്ളൂ?
ഇവിടെ ദാവീദ് പറയാണ്, ഈ ഒരു പ്രിവിലേജ് രാജാവാക്കിയതൊന്നുമല്ല, രാജാവാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പറയാണ്, ഈ ദൈവത്തിന്റെ ആലയം പണിയുക എന്നുള്ള പ്രിവിലേജ് എനിക്ക് തരാൻ മാത്രം ഞാൻ എന്തുള്ളൂ എന്നാണ് ചോദിക്കുന്നത്. നേരെ ദാവീദ് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രിവിലേജാണ്, ഇത് ദൈവം ചിലർക്ക് മാത്രം ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തികളെ എഴുന്നേൽപ്പിച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ ഇത് ഇതിലൊരു പങ്ക് പറ്റുക എന്നുള്ളത് എത്രമാത്രം വലിയ പ്രിവിലേജ് ആണ് എന്ന് ദാവീദ് മനസ്സിലാക്കിയിട്ട് ദാവീദ് പറയാണ്, എന്നെ ഇതിന് കൊണ്ടുവരുവാൻ മാത്രം ഞാൻ ആരാണ് ഈ കർത്താവ് എന്ന് പറയാണ്. നേരെ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു ഹൃദയപ്രകാരമുള്ള മനുഷ്യനിൽ കൂടിയാണ് ദൈവത്തിന്റെ ആലയം പണിതത്. ഈ ആലയം പണിയുന്നത് എവിടാണെന്ന് അറിയാമോ, ഏത് സ്ഥലത്താണെന്ന് അറിയാമോ? ആലയം പണിയുന്ന ഒരു സ്ഥലമുണ്ട്, അത് നമുക്ക് 2 ശമൂവേലിന്റെ തന്നെ അവസാനത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോഴേക്കും ദാവീദിന് പല പല മിസ്റ്റേക്കുകൾ പറ്റുന്നുണ്ട്. അവസാനത്തെ പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് യഹൂദയെയും ഇസ്രായേലിനെയും എണ്ണുക എന്ന് പറയുന്നത്. ദാവീദ് തന്റെ സ്ട്രെങ്ത് അറിയാനായിട്ടാണ് എണ്ണിയത്. അപ്പോൾ ദൈവം, അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല, ദൈവം 3 ഓപ്ഷൻ വെക്കുകയാണ്, ശിക്ഷയുടെ 3 ഓപ്ഷൻ, ഇതിൽ ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കാൻ പറയാണ്. ദാവീദ് പറയാണ്, ഞാൻ ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നു എന്ന് പറഞ്ഞപ്പോൾ ദൈവം മഹാമാരി അയക്കുകയാണ്. മഹാമാരി അയച്ചിട്ട് ദൈവം മഹാമാരിയെ ദാവീദ് മാനസാന്തരപ്പെടുമ്പോൾ ദൈവം മഹാമാരി സ്റ്റോപ്പ് ചെയ്യാണ്. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് നടക്കുമ്പോൾ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് 17-ാമത്തെ വാക്യം 24-17. ഇവിടെ പറയാണ്, നീ പോയിട്ട് എന്ത് ചെയ്യണം, യബൂസിനായ അരുവനയുടെ കളത്തിൽ യഹോവയ്ക്കൊരു സാക്രിഫൈസ്, യാഗപീഠം സമർപ്പിക്കണമെന്ന് പറഞ്ഞു, യാഗപീഠം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ കൽപ്പന പ്രകാരം ഗാദ് പറഞ്ഞ പോലെ ദാവീദ് അവിടേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ രാജാവാണ് വരുന്നത്. അരുവന നോക്കി രാജാവും തന്റെ ഭൃത്യന്മാരും തന്റെ അടുക്കൽ വരുന്നു കണ്ടപ്പോൾ അരുവന പുറപ്പെട്ടു എന്ന് രാജാവിന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യജമാനായ രാജാവ് അടിയന്റെ അടുക്കൽ വരുന്നത് എന്ത് എന്ന് അരുവന ചോദിച്ചതിന് ദാവീദ് ജനത്തെ വിട്ടുമാറാൻ തക്കവണ്ണം യഹോവയ്ക്ക് യാഗപീഠം പണിയേണ്ടതിന് ഈ കളം നിന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ തന്നെ വന്നുവെന്ന് പറഞ്ഞു. അരുവന ദാവീദിനോട്, യജമാനായ രാജാവിന് ബോധിച്ച് എടുത്ത് യാഗം കഴിച്ചാലും ഹോമയാഗത്തിന് കാളകളും വിറകുകളും മെതിവണ്ടികളും കാളക്കോപ്പുകളും ഉണ്ട്. രാജാവേ, ഇതൊക്കെയും അരുവന രാജാവിന് തരുന്നു എന്ന് പറഞ്ഞു. നിന്റെ ദൈവമായ യഹോവ നിന്നിൽ പ്രസാദിക്കുമാറാകട്ടെ എന്നും അരുവന രാജാവിന്റെ അടുത്ത് പറഞ്ഞു. രാജാവിന്റെ അടുത്ത് അരുവന പറയാണ്, ഇതെല്ലാം രാജാവിന്റെയാണ്, ഇതോ ഇത് നിനക്ക് യാഗം കഴിക്കാനായിട്ട് നീ എന്തിനെ വിലക്ക് വാങ്ങിക്കുന്നത്, ഇത് നീ ഇതങ്ങ് എടുത്ത് അങ്ങ് യാഗം കഴിച്ചാൽ മതി, ഇവിടെ സാക്രിഫൈസ് കഴിച്ചാൽ മതി എന്ന് പറയാണ്. ദാവീദ് അതിന് പറയുന്ന ഒരു മറുപടി ഉണ്ട് രാജാവ് അരുവനയോട്, അങ്ങനെയല്ല, ഞാൻ നിന്നോട് വിലക്കേ വാങ്ങുകയുള്ളൂ, എനിക്ക് ഒന്നും ചെലവില്ലാതെ ഞാൻ എന്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് കളത്തെയും കാളകളെയും 50 ശേക്കൽ വെള്ളിക്ക് വാങ്ങി. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, നോ ബട്ട് ഐ വിൽ ഷുവർലി ബൈ ഇറ്റ് ഫ്രം യു ഫോർ എ പ്രൈസ് ഫോർ ഐ വിൽ നോട്ട് ഓഫർ ബേൺഡ് ഓഫറിംഗ് ടു ദ ലോർഡ് ടു മൈ ഗോഡ് വിച്ച് കോസ്റ്റ് മീ നത്തിങ്. അരുണ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ചെലവില്ലാതെ എനിക്കൊരു നഷ്ടം വരാത്ത സാക്രിഫൈസ് ഞാൻ ദൈവത്തിന് കൊടുക്കത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം, എവിടാണ് ഈ ദേവാലയം പണിഞ്ഞെന്നുള്ള പറയാനായിട്ടാണ് പറഞ്ഞത്. ഈ സ്ഥലത്താണ് ദൈവാലയം പണിയുന്നത്. എവിടാണെന്നറിയാമോ? രണ്ടു ദിനവൃത്താന്തം അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ,
അനന്തരം സലോമോൻ യെരുശലേമിൽ തന്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ യെബൂസിനായ ഓർണാന്റെ കളത്തിങ്കൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി.
അതിൽ എവിടാണ് ഈ ആലയം ദൈവം പണിയാൻ തീരുമാനിച്ചെന്നറിയാമോ? ദാവീദ് ഒരു വില കൊടുത്ത് കോസ്റ്റ് ചെയ്ത് വാങ്ങിച്ച. ഞാൻ അതിന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദേവാലയം പണിയാനായിട്ട് ദൈവം ചില ഒരു വിലയില്ലാത്ത ഒരു മുടക്കമില്ലാത്ത ഈസിയായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ദൈവം ദേവാലയം പണിയിക്കുന്നില്ല. ചില കാര്യങ്ങൾ നമുക്ക് കോസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇതിലുണ്ട്. ദൈവസഭയുടെ ഇല്ലെങ്കിൽ ദേവാലയത്തിന്റെ പണിയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് പല പല കാര്യങ്ങളും ഇൻകൺവീനിയൻസ് ഉണ്ടാവും, പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെടും. ഞാൻ പലരുടെയും വിചാരം എന്ന് പറഞ്ഞാൽ, ദൈവസഭ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരിക, എന്തെങ്കിലും കിട്ടുക. ഞാൻ പൈസയുടെ കാര്യമല്ല പറയുന്നത്, എന്തായിക്കോട്ടെ, സ്പിരിച്വൽ ബ്ലെസ്സിംഗ് ആയിക്കോട്ടെ, പാട്ടുപാടുക ആയിക്കോട്ടെ, പ്രാർത്ഥിക്കായിക്കോട്ടെ, വണ്ടി വരിക ആയിക്കോട്ടെ, വരിക, വന്നിരിക്കുക, വരിക, ഇവരുടെ ജീവിതത്തിൽ ഒരു തന്നെ അങ്ങോട്ട് നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിനും ഇവർ വരുമ്പോൾ ഇടപെടത്തില്ല. പക്ഷെ ആദ്യത്തെ ദേവാലയം പണിയാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത ഒരു സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദ് പറയാണ് എനിക്ക് നഷ്ടം വരാതെ, എനിക്ക് ഒന്നും ചെലവില്ലാതെ ദൈവത്തിനൊരു യാഗം ഞാൻ അർപ്പിക്കത്തില്ല. ദൈവം പറയാണ്, ഒരു ചെലവും ഇല്ലാതെ തരുന്ന യാഗം ദൈവത്തിനും വേണ്ട. നമ്മളെ ചില കാര്യങ്ങളെ നമ്മളെ ടച്ച് ചെയ്യുമ്പോൾ, ഈ മോറിയാമലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് അറിയാമോ? മോറിയാമലയുടെ വേറൊരു പ്രത്യേകത അറിയാമോ? അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ച ഇതേ സ്ഥലത്താണ്. അബ്രഹാമിന്റെ ഏറ്റവും വിലയുള്ള ഒരു കാര്യത്തിനെ അബ്രഹാം അതിന്റെ മുകളിൽ കത്തി ഉയർത്തിയ സ്ഥലമാണ് ഈ മോറിയാമല. ദൈവം അന്നേ ആ മോറിയാമലയെ തെരഞ്ഞെടുത്തു. അവിടാണ് ദൈവത്തിന്റെ ആലയം പണിയാൻ പോകുന്നത് തെരഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നഷ്ടവുമില്ലാതെ, ഒരു കാര്യവും കോസ്റ്റ് ചെയ്യപ്പെടാതെ, എല്ലാ കൺവീനിയൻസോടുകൂടി എല്ലാ കാര്യങ്ങളും നടക്കുമ്പോൾ വന്ന് പാട്ട് പാടാനുള്ള സ്ഥലമല്ല ദൈവസഭ. ഇവിടെ യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യപ്പെടാനായിട്ട് പൂർണ്ണ ഹൃദയത്തോടുകൂടി ചെലവായി പോകാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരെ കൊണ്ടാണ് ദൈവം ദൈവസഭ പണിയുന്നത്. അല്ലാത്തവരെ കൊണ്ടല്ല ദൈവസഭ പണിയപ്പെടുന്നത്. ദൈവത്തിന്റെ ആലയത്തെ പറ്റി റിയൽ കൺസേൺ ഉള്ള ആൾക്കാർ, ദൈവത്തിന്റെ ആലയം എവിടാണ് എന്ന് ആലോചിക്കുമ്പോൾ, ഞാൻ പഴയ നിയമത്തിലെ കാര്യമാണ് പറയുന്നത്, ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ പെട്ടകം എവിടെങ്കിലും കടന്നോട്ടെ, എന്റെ കാര്യം നോക്കണം, എന്റെ രാജ്യം വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞ രാജാവ് ഉണ്ടായിരുന്നു, അവരെ ദൈവം എടുത്ത് ദൂരെ കളഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ ഹൃദയപ്രകാരം, ദൈവത്തിന്റെ കൺസേൺ എപ്പോഴും ദേവാലയത്തെ പറ്റിയാണ്. ഈ കൺസേൺ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരു ആട്ടിടയനുണ്ടായിരുന്നു, അവന്റെ ഹൃദയത്തിലെ കൺസേൺ എപ്പോഴും ദൈവത്തിന്റെ നാമത്തെ പറ്റിയായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം ദൈവത്തിന്റെ നാമം നിന്ദിക്കുന്ന ഒരു ഫിലിസ്തീൻ എഴുന്നേറ്റപ്പോൾ ദൈവം പറഞ്ഞ ദാവീദ് ചോദിക്കുന്നത്, യഹോവയുടെ നാമത്തെ നിന്ദിക്കുന്ന ഇവൻ ആരെന്ന് ചോദിച്ചുകൊണ്ട് വന്നത്. ദൈവം അങ്ങനെയുള്ള ഒരുത്തനെയാണ് ദൈവം തെരഞ്ഞെടുത്തത്. ആ വ്യക്തി ആലയം പണിയാനായിട്ടൊരു സ്ഥലം എടുക്കുമ്പോൾ ദാവീദ് പറയാണ്, എനിക്ക് ചെലവില്ലാത്ത ഒരു യാഗം ഞാൻ അർപ്പിക്കത്തില്ല. ഞാൻ പറയട്ടെ, ദൈവം നമ്മളെ ദൈവത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ? നമുക്ക് ഈ ഇൻകൺവീനിയൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് നോക്കും. എല്ലാ കാര്യങ്ങളും സുഖമായിട്ട് പോകുമ്പോൾ ആരുടെയും വിശ്വാസം ടെസ്റ്റ് ചെയ്യപ്പെടത്തില്ല. പക്ഷെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവരുടെ ഉള്ളിലുള്ള കാര്യം പുറത്തു വരും. ഇവരുടെ ഇൻകൺവീനിയൻസ് വരുമ്പോൾ കാര്യങ്ങൾ, ഞാൻ പറയട്ടെ, ഒരു നമ്മളെ ബുദ്ധിമുട്ടിക്കാത്ത ഒരു സുഖകരമായിട്ടൊരു ലൈഫാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ദൈവസഭയുടെ ഭാഗമാകാനായിട്ട് നിൽക്കരുത്. ദൈവസഭയുടെ ഭാഗമാകുമ്പോൾ മനസ്സിലായിക്കോണം, അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പണിയുടെ ഭാഗമായിട്ടാണ് നിങ്ങളായിത്തീരുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങളെ ബാധിക്കും, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൺസേൺ ആയിത്തീരും. അങ്ങനെയുള്ളവരെ കൊണ്ടേ ദൈവം ദൈവസഭ പണിയത്തുള്ളൂ. അങ്ങനെ ഈ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യമായിട്ട് അബ്രഹാം മോറിയാമലയിൽ ഇസാക്കിനെ യാഗം കഴിച്ചെടുത്ത് ദാവീദ് വില കൊടുത്ത് വാങ്ങിച്ച സ്ഥലത്ത് അവിടെ വെച്ചിട്ട് ദൈവമാലയം പണിയാണ്. ഈ ആലയം പണിയുമ്പോൾ ദൈവത്തിന്റെ ദാവീദിന്റെ ഹൃദയത്തിലേക്കായി, ഞാൻ ആദ്യം പറഞ്ഞു എന്താണ് ദൈവം പറഞ്ഞത്, ദൈവം പറയാണ് പൂർണ്ണ ഹൃദയത്തോടുകൂടി തരുന്നവന്റെ അടുത്തുനിന്ന് എനിക്ക് വഴിപാട് വേണം. അല്ലാത്ത പൂർണ്ണ ഹൃദയത്തോടല്ലാത്ത ആൾക്കാരുടെ അടുത്ത് വഴിപാട് വാങ്ങിക്കേണ്ട. ഞാൻ പറയട്ടെ, ദൈവസഭയുടെ അങ്ങനത്തെ വഴിപാടുകൾ ദൈവസഭയ്ക്ക് വേണ്ട. പലരും ചോദിക്കേണ്ട, നമ്മൾ എന്താണ് സ്തോത്രകാഴ്ച ഇങ്ങനെ മുമ്പ് ആൾക്കാരുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കാത്തതെന്ന്? കാര്യം ഇത്രയേ ഉള്ളൂ, ഒരു പൂർണ്ണ ഹൃദയമില്ലാത്ത ഒരാളുടെ മുമ്പിൽ കൊണ്ട് പാത്രം വെച്ചിട്ട് അതിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ ദൈവത്തിന് വേണ്ട. പൈസയുടെ കാര്യമല്ല, ഒരു കാര്യത്തിലും ഒരു നിർബന്ധത്തോടുകൂടി ഒരാളെ നിർബന്ധിക്കണമെങ്കിൽ ദൈവസഭയുടെ കാര്യത്തിൽ ആ കാര്യം പിന്നീട് ദൈവസഭയ്ക്ക് ഒരു പ്രയോജനം ഉണ്ടാക്കത്തില്ല. എന്നിട്ട് ഇപ്പൊ ദാവീദ് ദേവാലയം പണിയുന്നതിനെ പറ്റി ഒന്നിന് വൃത്താന്തത്തിന്റെ അവസാനം വരുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. 28-ാമത്തെ അധ്യായത്തിൽ ദാവീദ് ദേവാലയം പണിയാനായിട്ടുള്ള മാതൃക കാണിക്കുകയാണ്. അതിന്റെ 9-ാമത്തെ വാക്യങ്ങൾ,
നീയോ എന്റെ മകനെ ശലോമോനെ നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക. യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും.
ദേവാലയം പണിയാനായിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ പറയുന്ന കാര്യമാണ്, നീയോ എന്റെ മകനായ ശലോമോനെ നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക. യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. ഞാൻ പറയാണ്, നീ നല്ല മനസ്സോടുകൂടി അല്ല എങ്കിൽ, പൂർണ്ണ ഹൃദയത്തോടുകൂടി അല്ല എങ്കിൽ, ശലോമോനെ നീ ദാവീദിന്റെ മകനാണെങ്കിലും നിന്റെ പണി ദൈവത്തിന് വേണ്ട. ശരിക്കും ദാവീദിന്റെ അടുത്ത് ദൈവം പറഞ്ഞത് നിന്റെ മകനിൽ കൂടി ഈ ആലയം ശാശ്വതമായിട്ട് പണിയുമെന്നാണ്. അത് ശലോമോനെ പറ്റിയുള്ള പ്രവചനമായിരുന്നു. പക്ഷെ ആ ശലോമോനെ പറ്റിയുള്ള പ്രവചനം നടന്നില്ല. കാരണം അത് ദൈവം നിവർത്തിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിൽ കൂടി. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രവചനം നടക്കാഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ശലോമോന്റെ ഹൃദയം ദൈവത്തിന്റെ പൂർണ്ണ ഹൃദയത്തോട് കൂടി നിന്നില്ല. ശലോമോൻ ദൈവ അപ്പന്റെ കൂടെ നടന്ന് കാര്യങ്ങൾ പഠിച്ചെങ്കിലും ദൈവവുമായിട്ടുള്ളൊരു ദാവീദിനുണ്ടായിരുന്ന ബന്ധം ശലോമോൻ ഉണ്ടായിരുന്നില്ല. ദാവീദ് പറയുന്ന കാര്യം മുമ്പോട്ട് പോകുമ്പോൾ പറയാണ്, ആകയാൽ സൂക്ഷിച്ചു കൊള്ളുക, വിശുദ്ധ മന്ദിരമായ ആലയം പണിയുവാൻ യഹോവ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ധൈര്യപ്പെട്ട് നടത്തിക്കൊള്ളുക. എന്നിട്ട് ദാവീദ് തന്റെ മകനായ ശലോമോന് ദേവാലയത്തിന്റെ മണ്ഡപം ഡീറ്റെയിലേക്ക് പോകുന്നില്ല. താഴേക്ക് വരുമ്പോൾ 13-ാമത്തെ വാക്യത്തിൽ എല്ലാ കാര്യങ്ങളെ പറ്റിയുള്ള മാതൃകാ വിവരം അവന് കൊടുത്തു. 10-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇവയെല്ലാം ഈ മാതൃകയുടെ എല്ലാ പണികളും യഹോവ എനിക്ക് വേണ്ടി തന്റെ കൈകൊണ്ടെഴുതിയ രേഖാമൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്നേരം ദൈവം ശലോമോൻ എന്തു പറഞ്ഞിരിക്കുന്നത്, ദാവീദിന് ദൈവം കൈകൊണ്ട് ദൈവത്തിന്റെ ആലയത്തിന്റെ ഫുൾ പണിയുടെ രേഖ എഴുതി കൊടുത്തു. എങ്ങനെയാണ് ചെയ്യേണ്ടത് വ്യക്തമായിട്ട് എഴുതി കൊടുത്തു. താഴേക്ക് വരുമ്പോൾ പറയാണ് അതിന്റെ 3-ാമത്തെ വാക്യം, 29:3,
എന്റെ ദൈവത്തിന്റെ ആലയത്തോട് എനിക്കുള്ള പക്ഷനിമിത്തം വിശുദ്ധ മന്ദിരത്തിന് വേണ്ടി ഞാൻ ശേഖരിച്ചതൊക്കെയും കൂടാതെ എന്റെ സ്വന്തം ഭണ്ഡാരത്തിലെ പൊന്നും വെള്ളിയും ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിനായി കൊടുത്തു.
ഇവിടെ പറയാണ് എന്തുകൊണ്ടാണ് ദാവീദ് ഇതെല്ലാം കൊടുക്കുന്നത്. ദാവീദിന്റെ ആരെങ്കിലും പറഞ്ഞു ഇതൊക്കെ കൊടുക്കാൻ, ദാവീദിന് ആരെങ്കിലും പറഞ്ഞു ഈ മെനക്കേടിന് പോകാനായിട്ട്, ഈ ഇൻകൺവീനിയൻസ്. ദാവീദിന് ശൗലിന്റെ കൂട്ട് രാജാവായിട്ട് സുഖമായിട്ട് ജീവിച്ചാ പോരെ. ദാവീദ് പറയാണ് എന്തുകൊണ്ടാണെന്നറിയാമോ, എന്റെ ദൈവത്തിന്റെ ആലയത്തോടുള്ള എനിക്കുള്ള പക്ഷം നിമിത്തം, ഇംഗ്ലീഷിൽ ഡിലൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ആലയത്തോടു ഉള്ള ദാവീദിന്റെ ഹൃദയത്തിലെ പക്ഷം നിമിത്തം ദാവീദ് പറയുന്നത് എന്റെ ഭണ്ഡാരത്തിൽ നിന്നുള്ള കാര്യം കൂടി കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ് അതിന്റെ 20 ഇതൊന്നും കൂടാതെ എന്റെ സ്വന്തം ഭണ്ഡാരത്തിലെ പൊന്നും വെള്ളിയും ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിനായിട്ട് കൊടുത്തിരിക്കുന്നു. 5-ാമത്തെ വാക്യം, എന്നാൽ ഇന്ന് യഹോവയ്ക്ക് കരപൂരണം ചെയ്യുവാൻ മനഃപൂർവം അർപ്പിക്കുന്നവൻ ആര്? അതിന്റെ 9-ാമത്തെ വാക്യം പറയാണ്, 8-ാമത്തെ വാക്യം, 6-ാമത്തെ വാക്യം, അപ്പോൾ പിതൃഭവനും ദാവീദ് ചോദിക്കുകയാണ്, വീണ്ടും പറയാണ് ദൈവത്തിന്റെ ആലയത്തിന്റെ പണിയാണ്, ഇവിടെ ആരുടെയും നിർബന്ധത്തിന് ആവശ്യമില്ല, ആരെയും ഫോഴ്സ് ചെയ്തിട്ടൊന്നും വേണ്ട, ആരൊക്കെ മനഃപൂർവ്വമായിട്ട് ദേവാലയത്തിന് വേണ്ടിയിട്ട് മുടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതിന്റെ 5-ാമത്തെ വാക്യം, അപ്പോൾ
പിതൃഭവനക്കാരും പിതൃഭവന പ്രമുഖന്മാരും ഇസ്രായേലിന്റെ ഗോത്ര പ്രമുഖന്മാരും സഹസ്രാധിപന്മാരും ഷടാധിപന്മാരും രാജാവിന്റെ പ്രവൃത്തിക്ക് മേൽവിചാരകന്മാരും മനഃപൂർവ്വ ദാനങ്ങളെ
കൊണ്ടുവന്നു. എങ്ങനെയാണ് കൊണ്ടുവന്നത്? മനഃപൂർവ്വ ദാനങ്ങളെ കൊണ്ടുവന്നു. 9-ാമത്തെ വാക്യം,
അങ്ങനെ ജനം മനഃപൂർവ്വമായി കൊടുത്തതുകൊണ്ട് അവർ സന്തോഷിച്ചു. ഏകാഗ്ര ഹൃദയത്തോടെ മനഃപൂർവ്വമായിട്ടായിരുന്നു അവർ യഹോവയ്ക്ക് കൊടുത്തത്. ദാവീദ് ദാവീദ് രാജാവും അത്യന്തം സന്തോഷിച്ചു.
എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നറിയാം. എങ്ങനെയാണ്? ജനം മനഃപൂർവ്വമായിട്ട് കൊടുത്തുകൊണ്ട് അവർ സന്തോഷിച്ചു. ഏകാഗ്രഹൃദയത്തോടെ മനഃപൂർവ്വമായിട്ടായിരുന്നു അവർ യഹോവയ്ക്ക് കൊടുത്തത്. ദാവീദ് രാജാവും അതുകൊണ്ട് സന്തോഷിച്ചു. താഴേക്ക് വരുമ്പോൾ പറയാണ് അതിന്റെ 11-ാമത്തെ വാക്യം മുതൽ താഴോട്ട്.
യഹോവ മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്, സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്വം നിനക്കുള്ളതാകുന്നു, നീ സകലത്തിനും മീതേ.
അവിടെ പറയാണ് എല്ലാം ദാവീദ് പറയാണ്. ഇതൊക്കെ ആരെന്നറിയോ? ഇവര് ദാവീദ് ദൈവത്തിന്റെ മഹത്വം അവിടെ റെക്കഗ്നൈസ് ചെയ്യാണ്. ഇതെല്ലാം ദൈവത്തിന്റെയാണ്. ദൈവത്തിന് കൊടുക്കാനായിട്ട് ഈ ലോകത്ത് ഒരിത്തിനും കഴിയത്തില്ല. കാരണം ഇതെല്ലാം ദൈവത്തിന്റെ. താഴോട്ട് പറയുമ്പോൾ ദാവീദ് പറയാണ്, ഇതെല്ലാം ഞങ്ങൾ നിന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ട് നിനക്ക് തരുന്നു. ഞാൻ ഈ പൈസയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, മെയിൻലി കംപ്ലീറ്റ്ലി ദൈവമാണ് എല്ലാത്തിനെയും റൂൾ ചെയ്യുന്നു. ദൈവമകൻ ദൈവത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അണ്ടറിലാണെന്നും ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കേണ്ടവനാണെന്ന് റെക്കഗ്നൈസ് ചെയ്ത ഒരു മനുഷ്യന്റെ കാര്യമാണ് പറയുന്നത്. താഴേക്ക് വരുമ്പോൾ പറയാണ് അതിന്റെ 12-ാമത്തെ വാക്യം. പതിനാലാമത്തെ വാക്യം.
എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആര്? എന്ത് ബലവും എന്തുണ്ടോ? സകലവും നിന്നിൽ നിന്നല്ലോ വരുന്നത്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേ.
ഇവിടെ പറയാണ് എന്നാൽ ഞങ്ങൾ ഇങ്ങനെ മനഃപൂർവമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തനാക്കുവാൻ ഞാൻ ആര്? ഇത്ര ഈ ദൈവം ദാവീദ് പറയാണ് ഈ മനഃപൂർവ്വമായിട്ട് ദൈവത്തിന് കൊടുക്കാനായിട്ട് പ്രാപ്തനാക്കിയത് ദൈവമാണ്. എന്നിട്ട് പറയാണ് ഇത് ഞങ്ങൾ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിനക്ക് അങ്ങോട്ട് തരുന്നതേ ഉള്ളൂ. ഈ ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ദൈവത്തിന്റെ മഹത്വം കണ്ട ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവം കൊടുക്കുന്ന കൺസേൺ ആണിത്. അത് കാണാത്ത വ്യക്തികൾക്ക് ഇതെല്ലാം തലവേദനയാണ്. അവർക്ക് എന്ത് കാര്യത്തിനും അവരുടെ പുറകെ നടന്ന് നിർബന്ധിക്കണം. ദൈവസഭയുടെ ഒരു കാര്യവും അവരെ ബാധിക്കുന്ന കാര്യമല്ല. ഞാനീ പറയുന്നത് എക്സാക്ട്ലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് സംസാരിക്കുകയായിരുന്നു. ആ പുള്ളിക്ക് ചർച്ച് ഹോള് പൊളിച്ചത് കാര്യം പോലും പുള്ളി അറിഞ്ഞിട്ടില്ല. എവിടെ അടുത്ത മീറ്റിംഗ് എന്ന് അറിയത്തില്ല. തലേന്ന് രാത്രിയിലൊക്കെ വിളിച്ചിട്ട് എവിടാ മീറ്റിംഗ് എന്ന് ചോദിച്ചിട്ടാണ് പലരും വരുന്നത്. ഒരു കാര്യവും ആക്റ്റീവ്ലി ദൈവസഭയുമായിട്ട് ബാധിക്കുന്ന കാര്യമല്ല. എന്താണ് അവരെ ബാധിക്കുന്നത്? അവരെ ബാധിക്കുന്നത് കാര്യം അവരുടെ കുടുംബം, അവരുടെ ജീവിതം, അവരുടെ ശമ്പളം, പിള്ളേരുടെ കാര്യം, ഇത്ര മാത്രമേ ഉള്ളൂ. ദൈവസഭ എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. ദാവീദ് പറയാണ് എന്റെ ദൈവത്തിന്റെ ആലയത്തോടുള്ള എന്റെ പക്ഷം നിമിത്തം ഞാൻ ഇതെല്ലാം കൊടുക്കുന്നു. ഇതൊന്നും ദാവീദിന്റെ അടുത്താരും പറഞ്ഞൊന്നുമല്ല. ആ ദാവീദിന്റെ അടുത്താണ് ദൈവം ഈ കാര്യങ്ങൾ എന്നിവർത്തിക്കുന്നത്. താഴോട്ട് വരുമ്പോൾ പറയാണ് 15-ാമത്തെ വാക്യം.
ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും പോലെ അതിഥികളും പരദേശികളും ആകുന്നു. ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നേരിപ്പോലെ അത്രേ, യാതൊരു സ്ഥിരതയുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ വിശുദ്ധ നാമത്തിനായി നിനക്കൊരു ആലയം പണിയുവാൻ ഞങ്ങൾ ശേഖരിച്ചിട്ടുള്ള ഈ സംഗ്രഹമെല്ലാം നിന്റെ കയ്യിൽ നിന്നുള്ളത്, സകലവും നിനക്കുള്ളതാണ്. എന്റെ ദൈവമേ, ഈ ഹൃദയത്തെ ചോദന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാനോ എന്റെ ഹൃദയ പരമാർത്ഥതയോടെ ഇവയെല്ലാം മനഃപൂർവ്വമായി തന്നിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നിന്റെ ജനം നിനക്ക് മനഃപൂർവ്വമായി തന്നിരിക്കുന്നത് ഞാൻ സന്തോഷത്തോടെ കണ്ടുപിടിക്കുന്നു.
ഇവിടെ പറയാണ് ദാവീദ് പറയാണ് ഞങ്ങളുടെ ഈ ലോകത്തിലെ വാസമൊക്കെ ഉണ്ടോ, ഇതൊക്കെ പെട്ടെന്ന് തീരുന്നു. ഇവിടെ സമ്പാദിക്കുന്നത് ഈ കാര്യങ്ങൾ ഒന്നും നിലനിൽക്കുന്നതല്ല. ദാവീദ് റെക്കഗ്നൈസ് ചെയ്യാണ് ഞങ്ങളുടെ ജീവിതം നിഴൽ പോലെയാണ്. ഇവിടെ കൂട്ടിവെക്കുന്നതും ഇവിടെ സമ്പാദിക്കുന്നതും ഇവിടെ വെക്കുന്ന ബിൽഡിങ്ങുകൾക്കും ഒന്നും യാതൊരു നിലനിൽക്കില്ല. നിലനിൽക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിന്റെ ആലയം മാത്രമേ ഉള്ളൂ. ആ ആലയത്തെ പറ്റിയുള്ള കൺസേൺ ഹൃദയത്തിലുള്ള വ്യക്തിയുടെ ഹൃദയത്തെ ദൈവം മൂവ് ചെയ്യുമ്പോൾ ദൈവം കർത്താവിന് വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വമായിട്ട് അവരുടെ ജീവിതത്തെ സമർപ്പിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് ദൈവം ദൈവസഭ പണിയുകയും ചെയ്യും. ബാക്കിയുള്ളവർ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളുടെ കൺസേണിൽ, ഈ ഭൂമിയിലെ കാര്യങ്ങളുടെ മനസ്സ് വെച്ചിട്ട് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നശിച്ചു പോകും. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയാണ് ദൈവം ഈ ആലയം പണിഞ്ഞത്. ആ ആലയം ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പത്തി മുതൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കൺസേൺ ഉള്ള ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ ആലയം. ദൈവത്തിന്റെ ആലയം പണിയുക, ഇതിനെ കൺസേൺ ഉള്ള ആൾക്കാരെ ദൈവം കാലാകാലങ്ങൾ എഴുന്നേൽപ്പിക്കുകയാണ്. അവരിൽ കൂടിയാണ് ദൈവത്തിന്റെ പണി മുമ്പോട്ട് പോകുന്നത്. ബാക്കി അനേക ആൾക്കാരുണ്ട്, ബാക്കി അനേക ആൾക്കാർക്ക് ഇതൊരു കൺസേൺ അല്ല. ഈ ആലയം ശലോമോന്റെ കാലത്ത് പണിഞ്ഞു. ശലോമോന്റെ പിന്മാറ്റക്കാരനായിരുന്നു. ശലോമോൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിലും ദൈവത്തോട് ഏകാഗ്രഹൃദയമായിട്ട് ശലോമോന്റെ ഹൃദയം നിന്നില്ല. ശലോമോന്റെ രാജ്യത്വം ശലോമോന് ശേഷം ദൈവം പറിച്ചു കളഞ്ഞു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, യഹൂദയും ഇസ്രായേലും ഡിവൈഡ് ചെയ്തു. അവിടുന്ന് കഴിഞ്ഞിട്ട് യഹൂദ രാജാക്കന്മാര് കുറച്ചെങ്കിലും നല്ല ആൾക്കാരുണ്ടായിരുന്നു, ഇസ്രായേൽ രാജാക്കന്മാരെല്ലാം പറഞ്ഞ ആൾക്കാരായിരുന്നു, ദുഷ്ടന്മാരായിരുന്നു. അതുകൊണ്ട് ഇസ്രായേൽ ആദ്യം പ്രവാസത്തിലേക്ക് പോയി. യഹൂദയിലായിരുന്നു ദേവാലയം നിന്നിരുന്നത്, യഹൂദയും പ്രവാസത്തിലേക്ക് പോയി. ദൈവത്തിന്റെ ആലയത്തെ പറ്റി ദൈവം ശലോമോന് നേരത്തെ വാൺ ചെയ്തിരുന്നു, ദൈവത്തിന്റെ ഹൃദയപ്രകാരം നീ നിന്നില്ലെങ്കിൽ, ഏകാഗ്രഹൃദയത്തോട് നിന്നിരുന്നില്ലെങ്കിൽ ഈ ആലയത്തെ ദൈവം നശിപ്പിക്കും എന്ന് പറഞ്ഞു. എക്സാക്ട്ലി അതുപോലെ തന്നെ നശിപ്പിച്ചു. പ്രവാചകന്മാർ കണ്ടിന്യൂസ് ആയിട്ട് പ്രവചിച്ചു ഈ ആലയം ദൈവം നശിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ദൈവം ആലയത്തെ നശിപ്പിച്ചു, നെബൂഖദ്നേസർ വന്നതിനെ നശിപ്പിച്ചു. എന്നിട്ട് ഇത് തിരിച്ച് ഈ ആലയം പണിയാനായിട്ട് ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുകയാണ്. ഇതേപോലെ തന്നെ ഈ ആലയത്തെ പറ്റി പണിയെപ്പറ്റി കൺസേൺ ഉള്ള ചില ആൾക്കാരെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. അതാണ് യെശയ്യാവിലും നെഹെമ്യാവിലും കൂടി ദൈവം ആലയം പണി വീണ്ടും പുനരാരംഭിക്കുന്നത്. യെശയ്യാവിൽ കൂടി ദൈവം വന്നിട്ട് ആലയം പണിയപ്പെടുന്നു, നെഹെമ്യാവിൽ കൂടി അതിന്റെ മതിലുകൾ പണിയപ്പെടുന്നു. സെരുബ്ബാബേലും യോശുവയുമാണ് ഈ ആലയം വീണ്ടും പണിയുന്നത്. ഈ സെരുബ്ബാബേലിനെയും യോശുവയെയും ഉത്സാഹിപ്പിക്കുന്ന രണ്ട് പ്രവാചകന്മാരാണ് ഹഗ്ഗായിയും സെഖര്യാവും. അധ്യായങ്ങൾ വേണമെങ്കിൽ നമുക്കൊന്ന് പെട്ടെന്ന് എടുത്ത് വായിക്കാം. സെഖര്യാവിന്റെ പ്രവചനം രണ്ടാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം മുതലുള്ള വാക്യം.
എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. വടക്കേ ദേശം വിട്ടോടുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളെ ആകാശത്തിന്റെ
കൂടെ പറയാണ്, ഞാൻ ദൈവത്തിന്റെ ആലയത്തെ പറ്റി പറയാണ്, ഞാൻ അതിനു ചുറ്റും ഒരു തീമതിലായിരിക്കും എന്ന് പറയുന്നത് നാലാമത്തെ അധ്യായം, നാലാമത്തെ അധ്യായത്തിന്റെ ആറ് മുതലത്തായിട്ടുള്ള വാക്യങ്ങൾ. ഈ സെഖര്യാവും ഹഗ്ഗായിയും ഈ സെരുബ്ബാബേലിനെയും യോശുവയെയും ബാക്കിയുള്ളവരെയും ആലയം പണിയാനായിട്ട് ഉത്സാഹിപ്പിച്ചവരാണ്. ദൈവത്തിന്റെ പ്രവാചകന്മാര് വഴി ദൈവം ആൾക്കാരെ ഉത്സാഹിപ്പിക്കുന്നുണ്ട്. പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവത്തിന് കൊടുക്കാനായിട്ടും ദൈവത്തിന്റെ ആലയം പണിയാനായിട്ടും വന്ന, ഞാനൊരു ചരിത്രത്തിലേക്ക് പോകുന്നില്ല, ഈ ആലയം പണി അടക്കി സ്റ്റോപ്പായപ്പോഴാണ് ഈ പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ട് പ്രവചിക്കുന്നത്. ഹഗ്ഗായി പ്രവചിക്കുന്ന പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം പറയുന്നുണ്ട്. ഇവിടെ പറയണേ ദൈവത്തിന്റെ ആലയത്തെ പറ്റി കൺസേൺ ഇല്ലാത്ത ആൾക്കാരത്ത് പറയണേ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനെ പറ്റി ബാക്കി കാര്യത്തിനെ പറ്റിയാണ് കൺസേൺ. അപരേഷ എന്താണ് പറയുന്നത്, നിങ്ങള് വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ, നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല, പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ടും കുളിരുമായിരുന്നു, കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലിവാകുന്നു. ഒരു ഓട്ടസഞ്ചിയിൽ കൂലിയിട്ട് അങ്ങനെ ചെയ്യും. ഇതേ ഇവരുടെ ജീവിതത്തിൽ ഒരു സംതൃപ്തിയുമില്ല. ദൈവാലയത്തെ പറ്റി, ദൈവത്തിന്റെ ആലയത്തെ പറ്റി കൺസേൺ ഇല്ലാത്ത ആ വ്യക്തിയുടെ ജീവിതത്തിലെ പണി നടക്കുന്നില്ല. അന്നേരം ദൈവം എടുത്ത് പറയുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ പണി നടക്കാനായിട്ട് ഒരു കാര്യമുണ്ട്, എന്താണ് ചെയ്യേണ്ടത്, നിങ്ങള് ദേവാലയത്തിന്റെ പണിയെപ്പറ്റി ഉത്സാഹിപ്പിക്കും. അങ്ങനെ ഉത്സാഹിപ്പിച്ചപ്പോൾ അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയണം, അങ്ങനെ ശേൽത്തിയേലിന്റെ മകനായ സെരുബ്ബാബേലും മഹാപുരോഹിതനായ യഹോസാദാക്കിന്റെ മകനായ യോശുവയെയും ദൈവത്തിന്റെ ശേഷിപ്പുള്ള ഏവരുമായി തങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്കും തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയോഗത്തിനൊത്തവണ്ണം ഹഗ്ഗായി പ്രവാചകന്റെ വചനവും കേട്ടനുസരിച്ചു യഹോവയെ ഭയപ്പെടുന്നു. അങ്ങനെയാണ് ദേവാലയം വീണ്ടും പണി തുടങ്ങുന്നത്. ആ പണി തുടങ്ങുമ്പോൾ ആ സെഖര്യാവ് ഹഗ്ഗായി പ്രവചിക്കുമ്പോൾ സെഖര്യാവ് സെരുബ്ബാബേലിന്റെ അടുത്ത് പറയുന്ന പ്രവചനമാണ് അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവം പറഞ്ഞിരിക്കുകയാണ്, സൈന്യത്താലയല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ ചെയ്യുന്നു. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആര്? നീ സമഭൂമിയായി തീരും, അതിന് കൃപാകൃപ എന്ന ആർപ്പോടുകൂടി അവൻ ആണിക്കല്ല് കയറ്റും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ സെരുബ്ബാബേലിന്റെ കൈ ആലയത്തിന് അടിസ്ഥാനം വിട്ടു, അവന്റെ കൈ തന്നെ അതിനെ തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു, നീ അറിയും. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആര് തുച്ഛീകരിക്കുന്നു? സർവ്വഭൂമിയിലും ഓടാടി ചെല്ലുന്ന ഈ ഏഴ് കണ്ണ് സെരുബ്ബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. ദൈവം പറയാണ്, ദേവാലയത്തിന്റെ പണി നടക്കുമ്പോൾ ദൈവത്തിന്റെ കണ്ണ് സെരുബ്ബാബേലിന്റെ കയ്യിലേക്ക് അണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവം ഇതിനെല്ലാം കണ്ടുകൊണ്ടിരിക്കും. ദൈവം പറയാണ്, സെരുബ്ബാബേലെ, നിന്റെ മുമ്പിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും മാറ്റാനായിട്ട് എനിക്ക് കഴിയും. നീ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ദൈവത്തിന്റെ ആലയത്തെ പറ്റിയാണ്. ഇത് ഈ കാര്യം കാണുമ്പോൾ ആദ്യം ഒരു ദർശനം കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, നാലാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ ആ ദർശനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ മുഴുവനും പൊന്നുകൊണ്ടുള്ള വിളക്ക് തണ്ടും, അതിന്റെ തലയ്ക്കുള്ളൊരു കുടവും, അതിന്മേൽ ഏഴ് വിളക്കും, അതിന്റെ തലയ്ക്കുള്ള ഏഴ് വിളക്കിന് ഏഴ് കുഴലും, അതിനെതിരെ ഒരു കുടത്തിന്റെ വലത്തുഭാഗത്തൊന്നും ഇടത്തുഭാഗത്തൊന്നും ഇങ്ങനെ രണ്ട് ഒലിവുവരം നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് രണ്ട് ഒലിവുവരം, അതിൽ നിന്ന് കുഴലുകൾ, അതിൽ നിന്ന് അത് നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ വിളക്കിലേക്കാണ്. ആ കുഴലുകളിലേക്ക് എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ, അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം പറയാണ്, അവനോട് പൊന്നുകൊണ്ടുള്ള ഈ നാളത്തിനെതിരെ പൊന്നിന നിറമായ എണ്ണ ഒഴിക്കുന്ന രണ്ട് കൊമ്പ് എന്ത് എന്ന് ചോദിച്ചു. അവൻ എന്നോട് ഇത് എന്താകുന്നു എന്ന് നീ അറിയുന്നില്ല എന്ന് ചോദിച്ചതിന്, ഇല്ല യജമാനെ എന്ന് പറഞ്ഞു. അതിനവൻ, ഇവർ സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് അഭിഷിക്തന്മാരാകുന്നു പറഞ്ഞു. സെരുബ്ബാബേലിനെയും യോശുവയെയും പറ്റിയാണ് അത് പറയുന്നതാണ് പറയുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അവരെ പറ്റി പറയാണ്. അവരെന്താ ചെയ്യുന്നറിയാമോ, അവര് ഈ വിളക്ക് കത്തിക്കാനായിട്ട് അതിലേക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്ക, എണ്ണ പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാതെ എണ്ണ ഇങ്ങോട്ട് വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയല്ല, എന്താണ് ചെയ്യുന്നത്, അങ്ങോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേവാലയത്തിനെ പറ്റിയുള്ള ദൈവത്തിന്റെ കൺസേൺ എല്ലാ കാലത്തും ഒരുപോലാണ്. അങ്ങോട്ട് ചെലവിടാനായിട്ട്, ഞാൻ വീണ്ടും പറയട്ടെ, പൈസയുടെ കാര്യം, പൈസയൊന്നും ആ ദൈവത്തിന്, നിങ്ങളുടെ പൈസയും കൊണ്ടൊന്നുമല്ല ദൈവം പണി നടത്തുന്നത്. ദൈവം പറയാണ്, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവത്തിന് ദേവാലയത്തിന്റെ പണി സുന്ദരമായിട്ട് കൊണ്ടുവരാനായിട്ട് കഴിയും. പക്ഷെ ദൈവത്തിനെ പറ്റി കൺസേൺ ഇല്ലാത്ത ആൾക്കാരെ ദൈവം എടുത്ത് മാറ്റും. ദൈവത്തിന്റെ റെസ്പോൺസിബിലിറ്റി മാറ്റിയിട്ട് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ആൾക്കാരെ കൊണ്ട് ദൈവത്തിന്റെ പണി മുമ്പോട്ട് കൊണ്ടുപോകും. പക്ഷെ ഞാൻ പറഞ്ഞിരിക്കുന്നത്, ദൈവം നോക്കുന്നത് ആരാണ് വില കൊടുത്തിട്ട് ഇൻകൺവീനിയൻസ് ആണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും അവരുടെ ജീവിതത്തെ അഫക്ട് ചെയ്യുന്ന കാര്യമാണെങ്കിലും അവരുടെ ഉറക്കമോ അവരുടെ സമയമോ അവരുടെ കുടുംബമോ ഒക്കെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ പോലും അവര് അവരുടെ ജോലിയെയോ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ ആലയവും ദൈവത്തിന്റെ സഭയുമാണ് എന്ന് കൺസേൺ ഉള്ള വ്യക്തികളെ കൊണ്ടാണ് ദൈവം പണിയുന്നത്. അവരെ കൊണ്ടാണ് ദൈവത്തിന്റെ സഭയുടെ പണി മുമ്പോട്ട് പോകുന്നത്. ഇവിടെ പറയുകയാണ്, രണ്ട് അഭിഷിക്തന്മാർ അവിടെ നിന്നുകൊണ്ട് അങ്ങോട്ട് ഒഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഇതിനെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുമ്പോട്ട് പോട്ടെ, ഈ ദേവാലയം സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ പണിഞ്ഞു. ഈ ദേവാലയത്തിലും വീണ്ടും ആരാധനയും കാര്യങ്ങളും ഒക്കെ തുടർന്നു. പക്ഷേ അവസാനം വരുമ്പോഴേക്കും ബൈബിളിലെ അവസാനത്തെ ഒരു പുസ്തകമുണ്ട്, മലാഖി പുസ്തകം. അതിൽ ദൈവത്തിന്റെ കൺസേൺ എന്താണ് ദൈവം പറയുന്നറിയാമോ, മലാഖി പ്രവചനം അതിന്റെ ഒന്നാമത്തെ അധ്യായം, ഒന്നാമത്തെ അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ. പത്താമത്തെ വാക്യം പറയാണ്, നിങ്ങൾ എന്റെ യാഗപീഠത്തിൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ആരെങ്കിലും വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളാമായിരുന്നു. എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വഴിപാട് കൈക്കൊള്ളുകയില്ല. അവസാനത്തെ പുസ്തകമാണ്, അവസാന പുസ്തകം. ഈ സെരുബ്ബാബേലിന്റെ ദേവാലയം പണിഞ്ഞു, അവിടെ വീണ്ടും ആരാധനകൾ പുനഃസ്ഥാപിക്കപ്പെട്ടു. അവിടെ പറയാണ്, നിങ്ങളുടെ വഴിപാട് പറയുന്നത് എനിക്ക് വേണ്ട. എങ്ങനെയുള്ള വഴിപാട് വേണമെന്നാണ് ആദ്യം ദൈവം കൽപ്പന കൊടുത്തത്? നല്ല മനസ്സോടെയുള്ള വഴിപാട് മതി. അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് ആലയം പണിഞ്ഞപ്പം പറയാണ്, നിങ്ങളുടെ വഴിപാട് എന്താ കാര്യം, എന്താ കാര്യം എന്നാണ് അടുത്ത ബാക്കി പറയുന്നത്. വായിച്ചു,
എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിച്ചു വരുന്നു. എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നുവല്ലോ എന്ന സൈന്യം.
ഇവിടെ പറയാണ്, എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാണ്. ദൈവം പറയാണ്, ദൈവത്തിന് നിർമ്മലമായിട്ടുള്ള യാഗം വഴിപാട് കഴിക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കരുത് നമ്മൾ ചില ആൾക്കാർ ദൈവത്തിന്, നമ്മൾ ദൈവത്തിന് വേണ്ടി നിന്നില്ലെങ്കിൽ ദൈവത്തിന്റെ പണി മുടങ്ങും. ദൈവം പറയാണ്, ജാതികളുടെ ഇടയിൽ ദൈവത്തിന് നിർമ്മലമായിട്ടുള്ള നാമം ധൂപം കഴിക്കുന്ന, ദൈവത്തിന്റെ നാമം നിർമ്മലമായിട്ടിരിക്കുന്ന കൂട്ടത്തെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് പലയിടത്തും. പക്ഷെ ഇവരടുത്ത് ഇസ്രായേലിനത് പറയുന്നത് എന്താണെന്നറിയാമോ, അവരുടെ എന്തുകൊണ്ടാണ് അവരുടെ വാഗം സ്വീകരിക്കാത്തത്? അതിന്റെ രണ്ട് വാക്യം കഴിഞ്ഞിട്ട് നീ എന്തൊരു പ്രയാസം എന്ന് പറഞ്ഞുകൊണ്ട് വായിച്ചു. എന്തെന്നറിയോ, ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണിത്, വലിയ ബുദ്ധിമുട്ടിയായി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തോ പ്രയാസമാണെന്നറിയാമോ ഈ കാര്യങ്ങളൊക്കെ. അതിൽ ഇങ്ങനെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി ദൈവത്തിന് വേണ്ടി എന്തോ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ചെയ്യുന്ന ചില ആൾക്കാർ, ഇവർ കൊടുക്കുന്നതോ എങ്ങനെയാണ്?
നിങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ കാഴ്ച വെക്കുന്നു എന്ന് സൈന്യങ്ങളുടെ ചെയ്യുന്നു. അതിനെ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് അംഗീകരിക്കുമോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ തന്റെ ആട്ടിൻകൂട്ടത്തിൽ ഒരാളുണ്ടായിരിക്കെ കർത്താവിന് നേർന്നിട്ട് ഊനമുള്ള ഒരു തള്ളയെ യാഗം കഴിക്കുന്ന വഞ്ചകർ ശപിക്കപ്പെട്ടവർ.
ഞാൻ പറയാം, ദൈവം പറയാണേ, ഈ വെറുതെ ശാപം വാങ്ങിച്ചു വെക്കല്ലേ, നിങ്ങൾ ഒന്നും ചെയ്തില്ലേലും കുഴപ്പമില്ല. ഈ ഹാഫ് ഹാർട്ടഡായിട്ട് മനഃപൂർവ്വമല്ലാതെ ഹൃദയപരമാർത്ഥതയോടുകൂടി അല്ലാതെ ഉദാസീനതയോടുകൂടി ഈ മുടന്തിയതിനെയും ഇങ്ങനെയുള്ളതിനെയും ബുദ്ധിമുട്ടി ദൈവത്തിന് കൊണ്ട് സമർപ്പിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് പറയുന്നത്. അവസാനത്തെ പുസ്തകമാണ്. അവിടെ പറയാണ് ഈ ദേവാലയത്തിലെ യാഗവും ദൈവത്തിന് ആവശ്യമില്ല. ദൈവമാണ് അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, അതിനെ ഞാൻ നിങ്ങളുടെ കയ്യിൽ അംഗീകരിക്കുമെന്ന് യഹോവ ചെയ്യുന്നു. എന്നാൽ തന്റെ ആട്ടിൻകൂട്ടത്തിൽ ആണുണ്ടായിരിക്കെ കർത്താവിന് നേർന്നിട്ട് ഊനമുള്ള തള്ളയെ യാഗം കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ മഹാരാജാവല്ലോ, എന്റെ നാമം ജാതികളുടെ ഇടയിൽ ഭയങ്കരമായിരിക്കുന്നു എന്ന് യഹോവയുടെ അല്ല പറഞ്ഞു. നിങ്ങൾ അദ്ദേഹം മുഴുവൻ പോയതായിട്ട് വായിച്ചു നോക്കിയാൽ മതി, ഇവരുടെ ആത്മാർത്ഥത പോയി. വീണ്ടും ദേവാലയം പണിയപ്പെട്ടു, ആ ആത്മാർത്ഥത പോയി. ലേവി ഉപദേശം തെറ്റിച്ചു. രണ്ടാമത്തെ അധ്യായത്തിൽ ലേവി എടുത്ത് പറയാണ്, നിങ്ങൾ ഉപദേശം പഠിപ്പിക്കുന്നില്ല വ്യക്തമായിട്ട്. ദൈവസഭയിൽ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പൂർണ്ണ ഹൃദയത്തോടുകൂടി ആയിരിക്കണം കാര്യങ്ങൾ ചെയ്യുന്നത്. രണ്ടാമത്തേത് ദൈവവചനത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. നമുക്കറിയാവുന്നതുപോലെ ദൈവവചനത്തിൽ നിന്ന് തെറ്റാണെന്നൊരു കാര്യം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായതെന്ന് കറക്റ്റ് ചെയ്യാൻ അപ്പോൾ തന്നെ തയ്യാറാണ്. ലേവി എടുത്ത് പറയാണ്, നിങ്ങൾ ഉപദേശത്തെ തെറ്റിച്ചു കളയുന്നു. യഥാർത്ഥത്തിൽ എന്റെ ഉപദേശം ഞാൻ തന്നത് ലേവിയർക്കായിരുന്നു, ആ ഉപദേശത്തെ തെറ്റിച്ചു കളയുന്നു. രണ്ടാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം, ആറും ഏഴും വാക്യങ്ങൾ. ലേവിയെ പറ്റി പറയാണ്,
പലരെയും അകൃത്യം വിട്ടു തിരിയുമാറാക്കി പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതും അല്ലോ.
ഇവരോ
വഴി വിട്ടു മാറി പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി ലേവിയുടെ നിയമം നശിപ്പിച്ചിരിക്കുന്നു.
ഇവിടെ പറയുന്ന തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ, തെറ്റായിട്ടുള്ള ടീച്ചിങ്ങുകൾ കടന്നു വരുന്നു. ഇതിനെയൊക്കെ കൺസേൺ ഇല്ലാത്ത ആൾക്കാർ, ദൈവവചനം പഠിക്കാത്ത ആൾക്കാർ, ഉപദേശം മനസ്സിലാക്കാത്ത ആൾക്കാർ, ഇതിനെപ്പറ്റി ചിന്തിക്കാത്ത ആൾക്കാർ, ഇതൊന്നും ചെറുക്ക് വിഷയമേ അല്ല. ദൈവവചനം വ്യക്തമായിട്ട് എന്താണ് പറയുന്നത് അന്വേഷിക്കാത്ത ആൾക്കാർ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ആവശ്യം എന്താ? ദൈവം പഠിക്കേണ്ട ആവശ്യം എന്താ? ഇത് പഠിച്ചിട്ടെന്ത്, നമ്മൾ വലിയ മാസ്റ്റർ ഡിഗ്രി എടുക്കാൻ പോകുന്നു? ദൈവം പറയാണ്, ഇങ്ങനത്തെ ആൾക്കാർ ദൈവസഭയിൽ കടന്നു വന്നിരിക്കുന്നു. ഇവർക്ക് ദൈവസഭയോട് കൺസേൺ ഇല്ല, ദൈവവചനത്തോട് കൺസേൺ ഇല്ല, ഉപദേശപ്രകാരം കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ലേവി അങ്ങനല്ലായിരുന്നു. ലേവി എല്ലാവരെയും വ്യക്തമായിട്ട് കാര്യങ്ങൾ ഉപദേശിച്ചു. അവന്റെ കവായിലാണ് ഞാൻ കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തത്, അവനിൽ നിന്നായിരുന്നു ഉപദേശം പഠിക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും പിന്നെയും പിന്മാറ്റത്തിലേക്ക് പോകുന്നു. ദൈവം പറയാണ്, നിങ്ങളുടെ അടുത്ത് പറയാണ്, താഴേക്ക് വരുമ്പോൾ പറയാണ്, അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം.
നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റ് കടന്നിരിക്കുന്നു. എന്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരും എന്ന് സൈന്യങ്ങളുടെ യഹോവ അറിയിച്ചു. എന്നാൽ നിങ്ങൾ
ഇവിടെ പറയാണ്, വീണ്ടും ഇതിന്റെ ഡീറ്റെയിലേക്ക് നിങ്ങൾക്ക് പോകേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ദൈവത്തിന് കൊടുക്കേണ്ടത്, ദൈവത്തിന് പൂർണ്ണ ഹൃദയത്തോടെ കൊടുക്കേണ്ടത് ഇവർ കൊടുക്കുന്നില്ല. ഇവര് ഹാഫ് ഹാർട്ടഡ് ആയിട്ട് ഇവരുടെ കൺസേൺ ഇവരുടെ കാര്യങ്ങളിലേക്ക് വീണ്ടും പോയി. ദൈവം പറയാണ്, ഈ ആലയത്തെയും ഞാൻ നശിപ്പിക്കാൻ പോകും. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ചില വ്യക്തികളെ പറ്റി ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുകയാണ് അതിന്റെ 16-ാമത്തെ വാക്യം. ഈ കാര്യങ്ങളെല്ലാം ദേവാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്മാറ്റക്കാരും ദൈവസഭയെപ്പറ്റി കൺസേൺ ഇല്ലാത്തതും ഉപദേശത്തെപ്പറ്റി കൺസേൺ ഇല്ലാത്തതും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വീണ്ടും ദേവാലയത്തിൽ നടക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ചിലരെ പറ്റി പറയാണ്. അതിന്റെ 16-ാമത്തെ വാക്യം. ഇവിടെ പറയാണ്, ഇതിന്റെ ഇടയ്ക്ക് യഹോവ ഭക്തന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. ഇവര് തമ്മിൽ സംസാരിക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ. യഹോവ അത് എന്ത് ചെയ്യുന്നു? യഹോവ ശ്രദ്ധ വെച്ചു. ആ വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം യഹോവ ചെവി ചായച്ച് ഇവരെന്താ പറയുന്നത് കേട്ടു നടന്നിരിക്കുക. എന്നിട്ട് വായിച്ചു,
യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ നമസ്കരിക്കുന്നവർക്കും വേണ്ടി,
നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി
അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം
പറയുകയാണെങ്കിൽ ഒരു പുസ്തകമുണ്ട്, അതില് ചിലരുടെ പേര് ദൈവം സ്മരണ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയണം, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവനെ ആദരിക്കും. എന്നിട്ട് ദൈവം പറയാണ്, ഒരു ദിവസം വരാൻ പോകുന്നു, ഇവിടെ വെച്ചെങ്ങുമല്ല, ഞാൻ ഉണ്ടാക്കുവാനുള്ള ഒരു ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ ഹോവല്ല ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്ന പോലെ ഞാൻ അവനെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും അറിയും. ദൈവം പറയാണ്, ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല, ഇപ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പോൾ ദൈവത്തിന്റെ കാര്യം നോക്കുന്നവനും ദൈവത്തിന്റെ കാര്യം നോക്കാത്തവനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മനഃപൂർവ്വമായിട്ട് ദൈവത്തിന് കൊടുക്കുന്നവനും നിർബന്ധിച്ച് കൊടുക്കുന്നവനും തമ്മിൽ ഇവിടെ വെച്ച് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അപ്പോൾ ഒരു ദിവസം വരാൻ പോകുന്നു, ആ ദിവസത്തിനെ പറ്റി പറയാണ്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ദിവസം വേരും കൊമ്പും ശേഷിക്കാതെ ഞാൻ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതിസൂര്യൻ തന്റെ ചിറകൻ കീഴിൽ ലോകോപശാന്തോടുകൂടിയിരിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴിലത്തിൽ നിന്ന് വരുന്ന പശുക്കളങ്ങളെ പോലെ തുള്ളിച്ചാൽ. ഇവിടെ പറയാണ് ഒരു ദിവസം വരാൻ പോകുന്നു, ദൈവം ഇതെല്ലാത്തിനെയും കൂടെ നശിപ്പിക്കാൻ പോകുന്നു. ദൈവം ഈ കാര്യങ്ങളെല്ലാം കൂടെ തീയിലേക്ക് കൂടാനായിട്ട് പോകുന്നു. അന്ന് ദൈവത്തിന് വേണ്ടി നിന്നവരാരും യഥാർത്ഥത്തിൽ ദൈവത്തോട് കൺസേൺ ഉള്ളവരാരാ ഇതൊക്കെ തിരിച്ചറിയാൻ പോകും. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ വാക്കുകൾ നിർത്തട്ടെ, പുതിയ നിയമത്തിലേക്ക് വരും. ഞാനീ പറഞ്ഞ മുഴുവൻ പഴയ നിയമത്തില്, പഴയ നിയമത്തിലെ കാര്യമാണ് ഫുള്ള് പറഞ്ഞത്. പുതിയ നിയമത്തിൽ നമുക്കൊരു ദേവാലയം ഇല്ല, ഇന്ന് ബിൽഡിംഗ് അല്ല ദേവാലയം, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരു വ്യത്യാസമില്ലാതെ തുടരുന്നതാണ്. പുതിയ നിയമത്തിലും കർത്താവ് പറയാണ്, നിർബന്ധത്താലെ അല്ല മനഃപൂർവ്വമായിട്ട് പൂർണ്ണ ഹൃദയത്തോടുകൂടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ആദ്യത്തെ സഭ കൂടി വന്നപ്പോൾ എങ്ങനെയായിരുന്നു അവിടെ നടന്നത്? അപ്പോസ്തല പ്രവൃത്തി അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ ദൈവസഭയുടെ പണിയാണ് അവിടെ കാണുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ് 42-ാമത്തെ വാക്യം, 2:42.
അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചു.
ഇവിടെ പറയാണ് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, ഫെലോഷിപ്പ്, ഒരു ബോഡിയായിട്ട് ഇവർ കൂടി. അതിന്റെ ആ ഫെലോഷിപ്പാണ്, ഒരു ശരീരത്തിന്റെ ഭാഗമാണ് എന്നുള്ളതിന്റെ പരസ്യ പ്രദർശനമായിട്ടാണ് അപ്പം നുറുക്കിയത്. അല്ലാതെ അപ്പം നുറുക്കലിന്റെ ചടങ്ങൊന്നുമല്ല. അപ്പം നുറുക്കാനായിട്ട് റെഡിയായിട്ട് വന്നിട്ട് അവർ അപ്പം നുറുക്കായിരുന്നു, അവരൊരു ബോഡി ആയിരുന്നു. അവരെല്ലാ ദിവസവും അപ്പം നുറുക്കിയിരുന്നു. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് അപ്പം നുറുക്കിയത്? അവർ വീടുകളിലായിരുന്നു അപ്പം നുറുക്കിയത്. താഴേക്ക് വരുമ്പോൾ പറയാണ്, അവർ വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും മത്സ്യങ്ങളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടിവരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും മൂലം ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ഇങ്ങോട്ട് ചേർത്തു, ഈ സഭയുടെ ഭാഗമായിട്ട് ചേർത്തു. രക്ഷിക്കപ്പെടുന്ന വ്യക്തിയെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോയെന്നല്ല അവിടെ പറയുന്നു, രക്ഷിക്കപ്പെടുന്ന വ്യക്തി അതോടുകൂടി ഒരു ബോഡിയുടെ പാർട്ടായി തീരുകയാണ്. ഒരു കാര്യം, ഒരു ശരീരം ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാ ബോഡി പാർട്ടും അതിൽ ഇൻവോൾവ് ആണ്. ഒരു കൈ, ഒരു ഈ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ബൈബിൾ കൈ വെക്കുമ്പോൾ പല പല പാർട്ടുകൾ ഇൻവോൾവ് ആണത്. അന്നേരം ഞാൻ പറഞ്ഞിരിക്കും, ഒരു ശരീരം എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വർക്ക് ചെയ്യത്തുള്ളൂ. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു, പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ദൈവത്തിന്റെ പ്രിൻസിപ്പിളിന് ഒരു വ്യത്യാസവും ഇല്ല. ദൈവത്തിന് നിർബന്ധപ്പെടുത്തി ആരുടെയും ഒന്നും വേണ്ട. ദൈവസഭ ബിൽഡ് ചെയ്യാനായിട്ട് ദൈവം നോക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടുകൂടി നിൽക്കുന്നതായിരുന്നു. നമ്മുടെ കഴിവൊന്നും ഇവിടെ വിഷയമല്ല. നമുക്ക് റിയലായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ജെനുവിൻ റീസൺസ് ഉണ്ടായിരിക്കാം, അത് ദൈവവും കാണുന്നു. പക്ഷെ ദൈവം നിങ്ങളുടെ ഹൃദയത്തെയാണ് നോക്കുന്നത്. ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, യഥാർത്ഥത്തിൽ ആഗ്രഹമുള്ളവൻ അതിന് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഇല്ലെങ്കിൽ പോലും അവൻ ചെയ്തതായിട്ടാണ് ദൈവം കണക്കാക്കുന്നത്. കൊരിന്ത്യരിലെഴുതി പറയുന്ന വാക്യമാണ് ഈ വഴിപാട്. ഈ മക്കദോനിയ സഭയെ പറ്റി പറയുമ്പോൾ അവര് ദൈവത്തിന് വേണ്ടിയിട്ട് തന്നെത്താൻ സ്വയം കൊടുത്തു, പിന്നെ ദൈവത്തിനുള്ളതും കൊടുത്തു എന്ന് പറയുമ്പോൾ പറയാണ്, അത് കൊടുക്കാനായിട്ടൊരു ആഗ്രഹമുണ്ട്, റിയലായിട്ട് ആഗ്രഹമുണ്ട്. ഞാൻ പക്ഷെ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത്രയും നാളും ഞാൻ കണ്ടിട്ടൊരു കാര്യം, റിയലായിട്ട് ആഗ്രഹമുള്ള ഒരുത്തൻ കൊടുക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ, പൈസയുടെ കാര്യമല്ല എല്ലാ കാര്യങ്ങളിലും, ദൈവത്തിന് അവൈലബിൾ ആയിട്ടിരിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ ദൈവം അവന്റെ സാഹചര്യങ്ങളെ മാറ്റും. സമയമില്ലാത്തൊരു വ്യക്തി, സമയം ഇല്ലാത്ത വ്യക്തി, സമയം ഉണ്ടായിട്ട് ഉറങ്ങുന്ന വ്യക്തിയല്ല, സമയമില്ലാത്ത വ്യക്തികൾ ദൈവത്തിന്റെ ഒരു ആത്മാർത്ഥമായിട്ട് ദൈവത്തിന്റെ പണിക്ക് വേണ്ടി സമയം വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ദൈവം അവർക്ക് സമയം കൊടുക്കും. ചിലപ്പോൾ ഈ സമയം കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഇവര് പിന്നെ പഴയതുപോലെ ആയിരിക്കും, അത് വേറെ കാര്യം. പക്ഷേ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം ഹൃദയത്തെ നോക്കുന്നു, ദൈവത്തിന് അങ്ങനെയുള്ള പണി മതി, അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് ദൈവം സഭ ബിൽഡ് ചെയ്യും, ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യും. പക്ഷെ അതില്ല, അതില്ലാതെ നമുക്കൊരു ഒരു തിയേറ്റർ വരുന്നത് പോലെ ഒരു പ്രസംഗം കേൾക്കാനായിട്ട് ഒരു മെസ്സേജ് സെന്ററായിട്ട് സഭ വീണ്ടും കാണാറുണ്ട്. ഇങ്ങോട്ട് വരിക, എന്താ കേൾക്കുക, പ്രാർത്ഥിക്കുക, കൈയടിച്ചിട്ട് പോവുക. ഞാൻ പറഞ്ഞ ഇതിന്റെ പുറകിൽ ഒരു വില കൊടുത്ത സാക്രിഫൈസ് ഇല്ലാത്ത യാഗം ഇല്ലാത്തടത്ത് ദൈവം ദൈവാലയം പണിയത്തിന്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എനിക്ക് കോസ്റ്റ് ചെയ്യാത്ത ഒന്നിനു വേണ്ടിയിട്ട് ഞാൻ ഇതിനു വേണ്ടി നിൽക്കത്തില്ല. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു, ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. നമ്മുടെ ഹൃദയത്തിലെ കൺസേൺ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് ദൈവസഭയായി തീരുമ്പോഴേ കാര്യം വരുത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മുമ്പേ അവന്റെ രാജ്യനീതി അന്വേഷിക്കുക, അതോടുകൂടി ബാക്കി കാര്യങ്ങൾ ദൈവം ചെയ്യും. തിരിച്ചു ചെയ്യാം, മുമ്പേ നമ്മുടെ കാര്യങ്ങളെ അന്വേഷിക്കാം, തട്ടിട്ട വീടുകളിൽ പാർക്കുന്നതിന്റെ കാര്യം അന്വേഷിക്കാം, നമുക്ക് ബാക്കിയുള്ള നമ്മുടെ കുടുംബത്തിന്റെ കാര്യവും എല്ലാം ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വെക്കാം. നമ്മുടെ കാര്യവും നടക്കത്തില്ല, ദൈവത്തിന്റെ കാര്യം നടക്കത്തില്ല. ദൈവത്തിന്റെ കാര്യം നടക്കും, ദൈവത്തിന്റെ കാര്യം വേറെ ആൾക്കാരെ കൊണ്ട് ദൈവം ചെയ്യിക്കും. പക്ഷെ ദൈവം പറയുന്നത്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരെ ദൈവം നോക്കുന്നു. ദൈവം പറയുന്നത്, ഞാൻ എന്റെ ഹൃദയപ്രകാരം ഒരു മനുഷ്യനെ കണ്ടിരിക്കുന്നു, അവൻ എന്റെ ആലയം പണിയുക. ആ ഒരു പണിയുടെ ഭാഗമായി തീരുന്ന ഒരു പ്രിവിലേജാണ്. നമ്മൾ വലിയ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്നല്ല, ദൈവം അതിനെ ഭാഗമാക്കി തീർക്കുന്നത് വലിയ പ്രിവിലേജാണ്. അത് മനസ്സിലാക്കാനായിട്ട് ദൈവം മനസ്സിലാക്കി.